നാം തിരുവചനത്തിൻ്റെ മുമ്പിലേക്ക് തിരിയുകയാണ്. വളരെ ഭയഭക്തിപൂർവം നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനം അതിശക്തമായി നമ്മളോട് സംസാരിച്ചു. ഈ ദിവസത്തിൻ്റെ ഈ അവസാന ദിവസം നാം ആയിരിക്കുമ്പോൾ ശക്തമായ ദൈവവചനത്താൽ നിറയപ്പെടേണ്ടതിന്, നമ്മളെ ഓർപ്പിച്ച് ഉണർത്തേണ്ടതിന്, ദൈവത്തിൻ്റെ ദാസുകൾ കൂടി നമ്മെ ശക്തീകരിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. നമ്മുടെ ഡിസ്ട്രിക്ട് സൂപ്രണ്ടൻ റവറൻഡ് ടി ജെ ശ്യാമു എല്ലാവരുകൾ ഇന്ന് ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കും. അതിനായി ബഹുമാനപൂർവം അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. കരങ്ങളടിച്ച് അദ്ദേഹത്തെ സ്വീകരിക്കാം.
കർത്താവിന് മഹത്വം. കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ദൈവത്തിൻ്റെ ദാസന്മാരെ, നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ വന്ദനം ചെയ്യുന്നു. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്കും ദൈവത്തിൻ്റെ വചനത്തിനിടക്കിലേക്കും നാം വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം തൻ്റെ വചനത്താൽ നമ്മെ സന്ദർശിച്ചു, ദൈവം നമ്മെ അനുഗ്രഹിച്ചു. ഈ രാത്രിയും വചനത്താൽ നമ്മെ പോഷിപ്പിക്കാൻ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോവാം. ഞാൻ മുമ്പേ സ്കൂളിനെ കുറിച്ച് പറഞ്ഞതോ, സ്കൂളിൽ കൊടുത്ത ആളുകളുടെ ലിസ്റ്റ് പറഞ്ഞതോ, ഒരു കംപ്ലീറ്റ് ലിസ്റ്റല്ല, ചിലരുടെ പേര് മാത്രം ഞാനിവിടെ പ്രത്യേകം ഒന്ന് എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. മറ്റനേകരും ഈ കാര്യത്തിൽ വലിയ സഹായങ്ങൾ ചെയ്തവരുണ്ട്. എങ്കിലും ചില കാര്യങ്ങൾ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ നൽകിയതും പിന്നെ അങ്ങനെയുള്ള ചിലത് മാത്രം പറഞ്ഞതാണ്. വേറെ ഒരുപാട് പേര് കുവൈറ്റിൽ പാസ് വിരി തോമസ് അവിടുത്തെ പാസ്റ്ററായിരുന്നു, ഒരു ഗണ്യമായ സഹായം അവരുടെ സഭയിൽ നിന്ന് വന്നിട്ടുണ്ട്. ബഹ്റിനിൽ നിന്ന് നല്ല പോലെ ഒരു സഹായം ഈ സമൂഹത്തിന് വേണ്ടി വന്നിട്ടുണ്ട്. $25,000 $25,000 കൊടുക്കുന്നവരാണ് അതിൻ്റെ പെർമനൻറ്റ് ബോർഡ് മെമ്പേഴ്സായിട്ട് വരുന്നത്. അസംബ്ലി സ്കൂളിലെ അംഗങ്ങൾ തന്നെ നിയമങ്ങൾക്ക് വിധേയമായി. അങ്ങനെ നമുക്ക് രണ്ട് ബോർഡ് മെമ്പേഴ്സാണ് ഇതുവരെ ഉള്ളത്. ഒന്ന് രണ്ടല്ല, വിക്ടറി അസംബ്ലി ഓഫ് ഗോഡും പാസ്റ്റർ ജേക്കബ് ഫോറീസ് അവരുടെ ചേർച്ചിൽ നിന്ന്. കൂടാതെ ന്യൂയോർക്കിലുള്ള ശാലയും അസംബ്ലി ഓഫ് ഗോഡ്, നമ്മുടെ തന്നെ ഒരു പാസ്റ്ററുടെ മകനാണ്, നമ്മുടെ ഒരു പാസ്റ്ററാണ് ഇപ്പോഴവിടുത്തെ ശുശ്രൂഷകൻ പാസ്റ്റർ എം ജി ജോൺസൺ, പാസ്റ്റർ എം വൈ ജോർജിന്റെ മകൻ. അദ്ദേഹം ശുശ്രൂഷിക്കുന്ന സഭയിലെ സഹോദരന്മാർ നമ്മുടെ അസംബ്ലി ഓഫ് ഗോഡിലെ നാട്ടിലുള്ള വളരെ ഉത്സാഹമുള്ള ദൈവത്തിൻ്റെ മക്കളാണ് അവിടുത്തെ സഹോദരന്മാർ. അവരും ആ കാര്യത്തിൽ വളരെ ഉത്സാഹിക്കുന്നു. നമ്മുടെ മറ്റൊരാൾ പാസ്റ്റർ രാജൻ ഫിലിപ്പ് ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും, വളരെ അടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പല ആളുകളും ഈ കാര്യത്തിൽ നമുക്ക് സഹായം ചെയ്യുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടെ ഞാൻ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ ലിസ്റ്റ് ആടെങ്കിലും പേര് വിട്ടുപോയി എന്ന് ആർക്കും ഒരു ധാരണ തോന്നരുത്, അങ്ങനെയുള്ള കാര്യമല്ലത്. ഞാൻ വചനത്തിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ഈ ഒരു ആഴ്ച മുഴുവനും ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്ന ദൂത് പ്രധാനമായും രക്ഷ എന്ന കാര്യത്തെക്കുറിച്ചാണ്. അതിൻ്റെ ഓരോരോ കാര്യങ്ങളെക്കുറിച്ചോ ഭാഗങ്ങളെക്കുറിച്ചാണോ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ അവസാനത്തെ രാത്രി ഞാനും ആ ദൂതാണ് നിങ്ങളോട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത്. മത്തായി സുവിശേഷം 1:21 21-ാം വാക്യം ഒന്ന് വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. മത്തായി സുവിശേഷം 1:21 21-ാമത്തെ വാക്യം.
അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്നെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കെ കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു.
ആമേൻ. രക്ഷ എന്ന് മലയാളത്തിൽ എഴുതിയാൽ രണ്ടക്ഷരമേ ഉള്ളൂ. വളരെ ചെറിയ ഒരു വാക്കാണ്. പക്ഷേ ക്രിസ്തീയ വേദശാസ്ത്രത്തിൽ ഏറ്റവും വലിയ വാക്കാണ് രക്ഷ എന്ന ഈ വാക്ക്. വളരെ ആശയങ്ങൾ അർത്ഥങ്ങളുള്ള ഒരു വലിയ വാക്കാണ് ആ വാക്ക്. എന്താണ് വാസ്തവത്തിൽ വേദപുസ്തകം പറയുന്ന രക്ഷ എന്ന് ഒന്ന് ലളിതമായി ഒന്ന് പറയാനുള്ള ആഗ്രഹവും നിയോഗവുമാണ് ഇന്ന് രാത്രി എനിക്കുള്ളത്. രക്ഷ എന്ന് പറയുമ്പോൾ സാർ നമ്മൾ പറയില്ലേ രക്ഷപ്പെട്ടു, ചിലപ്പോൾ അതിശയത്തോടെ പറയും രക്ഷപ്പെട്ടു. ഓരോരോ സാഹചര്യങ്ങളുടെ മുഖത്താണ് നമ്മളത് പറയുന്നത്. വേദപുസ്തകത്തിൽ ഈ വാക്ക് പറയുമ്പോൾ മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ അവിടെ പറയുന്നു, അവർ അടുത്തിയെന്ന് കർത്താവെ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. കൊടുങ്കാറ്റടിക്കുന്നു, പടക മുങ്ങാൻ തുടങ്ങുന്നു, ആ അപകടത്തിൽ നിന്ന് രക്ഷിക്കണമേ. മത്തായി സുവിശേഷം 9-ാം അധ്യായം 22-ാം വാക്യം യേശു തിരിഞ്ഞ് അവളെ കണ്ടപ്പോൾ, മകളെ ധൈര്യപ്പെടുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ സ്ത്രീക്ക് സൗഖ്യം വന്നു, രോഗത്തിൽ നിന്ന് രക്ഷിച്ചു, അവളെ ബാധിച്ച ബാധയിൽ നിന്ന് ഒരു വിടുതലുണ്ടായി. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 3-8 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ ഒരു പ്രതിയോഗിയുടെ കയ്യിൽ നിന്ന് സ്ത്രീ ചെന്ന് പറയുന്നു, എന്നെ പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ. ശത്രുവിന്റെ കയ്യിൽ നിന്ന്, എതിർക്കുന്നവന്റെ കയ്യിൽ നിന്ന്, നാശം വരുത്തുന്നവരുടെ പക്കൽ നിന്ന് വിടുവിക്കുന്ന വിടുതലിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 27-ാം വാക്യത്തിൽ യേശുക്രിസ്തു ഇങ്ങനെ പറയുന്നു, ഇപ്പോൾ എന്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഞാൻ എന്തു പറയണ്ടു, പിതാവേ ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. യേശുക്രിസ്തു അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രതിസന്ധി, കഷ്ടാനുഭവം, ആ ബുദ്ധിമുട്ടുള്ള ഏറ്റവും പ്രയാസമുള്ള കാര്യം മുമ്പിൽ കണ്ടുകൊണ്ട് ആ വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. പ്രവൃത്തി പുസ്തകം 27-ാം അധ്യായം 34-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ കപ്പലിലെ സഹയാത്രികരോട് പറയുകയാണ്, നിങ്ങൾ ആഹാരം കഴിക്കാതെ കിടന്നിട്ട് ദിവസങ്ങൾ വളരെയാകുന്നു, പട്ടിണി കിടന്ന് ഇങ്ങനെ പോയാൽ ഈ അപ്പം നിങ്ങളുടെ രക്ഷയ്ക്കുള്ളതാണ്, നിങ്ങളുടെ നിലനിൽപ്പിനുള്ളതാണ്, സർവൈവ്. നമ്മൾ ജീവിച്ചിരിക്കണമെങ്കിൽ ആഹാരം കഴിക്കണം. അപ്പൊ ആ വാക്ക് ആ അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മത്തായി സുവിശേഷം 16-ാം അധ്യായം 25-ാം വാക്യത്തിൽ ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും, ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ എന്ന് പറഞ്ഞാൽ തനിക്ക് ജീവൻ വേണം, അതിനെ സൂക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ എന്ന അർത്ഥം. ഇങ്ങനെ പല അർത്ഥങ്ങളിൽ ഈ വാക്ക് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എവിടെയായാലും ഒരു വിടുതൽ എന്നതാണ് അടിസ്ഥാനപരമായ ചിന്ത. ശത്രുവിൽ നിന്നാകട്ടെ, രോഗത്തിൽ നിന്നാകട്ടെ, ഭൂതബാധയിൽ നിന്നാകട്ടെ, കഷ്ടത്തിൽ നിന്നാകട്ടെ, ഒരു വിടുതൽ. എന്നാൽ അതുകൊണ്ട് തീരാതെ നമ്മൾ വായിച്ച ആദ്യത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്ക കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. പാപത്തിൽ നിന്നുള്ള രക്ഷ. രക്ഷ എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ ഞാൻ എടുത്ത് പറയുന്നു, ഈ പുസ്തകത്തിലെ വേദശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം പാപത്തിൽ നിന്നുള്ള രക്ഷ. പാപം സർവവ്യാപമാണ് എന്ന് എല്ലാവർക്കും അറിയാം, എല്ലാവരും പാപികളെന്ന് എല്ലാ മതവും പറയുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. ആ വാക്കിന് അർത്ഥങ്ങൾ പലതാണ് പല മതങ്ങളിലും. എങ്കിലും ഒരു തിന്മ മനുഷ്യനിലുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം ലോകം മുഴുവനും തിരിച്ചറിയുന്നു. പാപത്തിന്റെ നിർവചനം എന്തായാലും തെറ്റ് ജീവിതത്തിലുണ്ട് എന്ന് വിശുദ്ധ തിരുവെഴുത്തിന്റെ ഭാഷയിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറഞ്ഞാൽ ഈ വചനം വിളിച്ചു പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, അഖിലാണ്ട മുഴുവൻ പോയാൽ ചരിത്രത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ എടുത്താൽ പാപമില്ലാത്തൊരു നീതിമാൻ ഇല്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവദേശം ഇല്ലാത്തവരായി ചേർന്നു. ഇതിൽ ജാതിയില്ല, മതമില്ല, കുലമില്ല, എല്ലാവരും പാപികൾ. പാപം നിസ്സാരമല്ല, പാപത്തെ ലളിതമായി കണക്കാക്കാൻ പാടില്ല. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യ
ജീവൻ തന്നെ. ആ വാക്കിന്റെ ഭയങ്കരത്വം ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കുന്നു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പാപം അത്രയ്ക്ക് ഗൗരവമോ? അതെ, പാപം അത്രയ്ക്ക് ഗൗരവമാണ്. ഉണ്ടാക്കിയ ദൈവത്തെ തിരിച്ചറിയാത്തത് ഗൗരവമായ കുറ്റമാണ്. ഭൂമിയിലെ മനുഷ്യൻ ബുദ്ധിമാനാണ്, മനുഷ്യനെ കുറിച്ച് പറയുന്ന ബുദ്ധിജീവി എന്നാണ്. അതിൽ വലിയ ബുദ്ധിയുള്ളവർ നടിക്കുന്നവർ തങ്ങളെ തന്നെ ബുദ്ധിജീവികൾ എന്ന് പറയും. ആ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത്. മനുഷ്യൻ എന്തെല്ലാം കാര്യം അറിയണം? ബാക്കി ജന്തുക്കളെ പോലെയല്ലല്ലോ മനുഷ്യൻ. ബാക്കി ജന്തുക്കൾക്ക് ആഹാരം കണ്ടെത്തണം, തിന്നണം, ഇണചേരണം, ജീവിക്കണം, ചാവണം, എത്തി കവിഞ്ഞ് കാര്യങ്ങളില്ല. പക്ഷെ മനുഷ്യന് ഇത് വല്ലതും അറിഞ്ഞാ മതിയോ? അങ്ങ് മേളിൽ വേറെ എന്തോ നല്ല ഗ്രഹങ്ങളുണ്ടെന്ന് അറിയണം.
അതിലറിഞ്ഞിട്ട് എന്തോ സാധിക്കാനാണ്, പക്ഷേ അറിയണം. അതിനെത്ര അകലമുണ്ടെന്നറിയണം. സൂര്യൻ എത്ര ചൂടുണ്ടെന്നറിയണം. അകത്തെത്ര ചൂടുണ്ട്, പുറത്തെത്ര ചൂടുണ്ടെന്നറിയണം.
ഈ ഭൂമിയുടെ ഘടന അറിയണം. അല്ലാതെ ഈ മുകൾ പരപ്പിലുള്ള സ്ഥലത്ത് താമസിച്ചാൽ മാത്രം പോരാ, ഇതിനടിയിൽ എന്താണെന്നറിയണം. ഞാൻ ഒരിക്കൽ ഒരു മ്യൂസിയത്തിൽ ചെന്നപ്പോ കുറേ കല്ലുകൾ വെച്ചിരിക്കുന്നു. കല്ലുകളുടെ അടുത്ത് അതിന് എത്ര വയസ്സ് പ്രായമുണ്ടെന്ന് എഴുതി വെച്ചിരിക്കുന്നു. ദശലക്ഷക്കണക്കിന് വയസ്സ് പ്രായമുള്ള കല്ലുകൾ. അപ്പൊ ഒരു കല്ലിന് എത്ര വയസ്സുണ്ടെന്നറിയണം. പക്ഷേ അത്യാവശ്യമായി അറിയേണ്ടത് തന്നെ ഉണ്ടാക്കിയതാരാണെന്നല്ലേ? അതറിയേണ്ടതിന്റെ അത്രയും പ്രാധാന്യം ബാക്കി ഏതെങ്കിലും ഒരു ശാസ്ത്രത്തിനുണ്ടോ? അതറിയാത്തവൻ കുറ്റമല്ലേ? അത് ഇത്രയും ബുദ്ധി ഉണ്ടായിട്ട് തന്നെയല്ല, ഇന്നും ശ്വസിക്കുന്ന വായു ദൈവം തന്ന വായു അല്ലേ? ഒരു നിമിഷം അത് കിട്ടാതെ, അല്ല 5 മിനിറ്റ് കിട്ടാതെ വന്നാൽ ഉള്ള സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ ആരും നമ്മളെ തന്നെ ഉണ്ടാക്കിയതല്ലല്ലോ. നമ്മുടെ നിമ്മതി നമ്മുടെ അപ്പന്റെയും അമ്മയുടെയും മിടുക്കല്ലോ. നിങ്ങൾക്ക് എത്ര ബുദ്ധി വേണമെന്ന് തീരുമാനിച്ചത് നിങ്ങളുടെ അപ്പനും അമ്മയും അല്ലല്ലോ. നിങ്ങൾ ആണായിരിക്കണമോ പെണ്ണായിരിക്കണമോ എന്ന് തീരുമാനിച്ചത് നിങ്ങളുടെ അപ്പനും അമ്മയും അല്ലല്ലോ. നിങ്ങളുടെ നിറമെന്തായിരിക്കണം എന്ന് തീരുമാനിച്ചത് നിങ്ങളുടെ അപ്പനും അമ്മയും അല്ലല്ലോ. അവരിൽ എന്ത് കഴിവ്, നിങ്ങളിൽ എന്ത് കഴിവുണ്ടാകണം എന്ന് തീരുമാനിച്ചതും അത് സ്ഥാപിച്ചതും അവരല്ലല്ലോ. ഇതിന്റെ മുഴുവൻ അവയവങ്ങളെയും നിർമ്മിച്ചവരും ഇത് സകലവും ഉണ്ടാക്കിയവരും ഇന്നും ശ്വസിക്കാൻ പ്രാണവായു ഉൾപ്പെടെ, സൂര്യപ്രകാശം ഉൾപ്പെടെ, ഇന്ന് കുടിച്ച വെള്ളം ഉൾപ്പെടെ, മുഴുവനും തന്ന ദൈവത്തെ നോക്കിയിട്ട് അങ്ങക്ക് നന്ദി എന്നൊന്ന് പറഞ്ഞില്ലെങ്കിൽ മര്യാദയാകുമോ അത്? അത് ന്യായമാകുമോ? ആ ദൈവത്തെ നോക്കി പരിഹസിച്ചാൽ മരണമല്ലാതെ വേറെ എന്താണ് കിട്ടേണ്ടത്? ഞാൻ ഒന്നുകൂടി എടുത്തു പറയുന്നു, ഇന്ന് വരെ പ്രാണവായു തന്ന ദൈവത്തെ നോക്കി അങ്ങക്ക് നന്ദി എന്ന് പറഞ്ഞ് കുമ്പിട്ട് നമസ്കരിക്കാനും അവിടുത്തെ ജീവൻ കൊണ്ട് അവിടുത്തെ സേവിക്കാനും കഴിയില്ലെങ്കിൽ പാപത്തിന്റെ ശമ്പളം മരണമത്രേ. അതിൽ കുറഞ്ഞ ഒരു ശിക്ഷയില്ല. ഞാൻ പറയുന്നത് കേവലം വേദപുസ്തകത്തിന്റെ സ്ഥാപനം കൊണ്ട് മാത്രമല്ല, ഏത് ജാതിക്കാർക്കും മരിച്ചു കഴിഞ്ഞാൽ മരണാനന്തര ക്രിയകളില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നു. എന്തിനാണ് മരണാനന്തര ക്രിയ? എന്റെ ഭാഷയിൽ പറഞ്ഞാൽ മരിച്ചപ്പോ ഏതോ കുഴപ്പമുള്ള സ്ഥലത്ത് എന്ന് വിട്ടുപോയി, അയാളെ അവിടെ നിന്ന് നീ രക്ഷിച്ച് കുഴപ്പമില്ലാത്തടത്ത് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ കുറെ പണി ചെയ്ത് ജീവിച്ചിരിക്കുന്നവർ കുറെ നടപടിക്രമങ്ങൾ ചെയ്ത് മതാചാരങ്ങൾ ചെയ്ത് രക്ഷയുള്ള സ്ഥലത്ത് എത്തിക്കണം എന്ന ബോധമല്ലേ ഈ മതചടങ്ങുകളുടെ മുഴുവൻ അർത്ഥം? അപ്പൊ പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് അറിയാൻ മേലത്തെ മനുഷ്യനാരാണ്? ആമേൻ. അങ്ങനെങ്കിൽ അതിൽ നിന്ന് കിട്ടണ്ട മോചനത്തിന്റെ പേരാണ് രക്ഷ. രക്ഷ എന്ന് പറയുമ്പോൾ എഫേസ്യ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ എട്ടാം വാക്യം വായിക്കാമോ?
കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്.
നോക്കുക, അവിടെ പറയുന്നത് നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ടിരിക്കുന്നു
അതിനും
മതി മതി, രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, സംഭവിച്ചു കഴിഞ്ഞു. അത് ഒരു ഭൂതകാല അനുഭവമായിട്ടാണ് പറയുന്നത്. സംഭവിച്ചു കഴിഞ്ഞു, രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാവരും അല്ല, ഈ പറയുന്ന കൂട്ടരെ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ സംഭവിച്ചു കഴിഞ്ഞു, എന്താണ് ഈ പറയുന്ന രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഈ വാക്കിന്റെ അർത്ഥം? ഞാൻ ഇന്ന് രാത്രി ഇവിടെ നിന്നുകൊണ്ട് രക്ഷിക്കപ്പെട്ടവർ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എത്ര പേര് കരമുയർത്തും? രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുറപ്പുള്ളവർ ഒന്ന് കരമുയർത്താൻ പറഞ്ഞാൽ, കമാ, കരങ്ങൾ നല്ല പറഞ്ഞു ഉയർത്തു. ഈ ഇരിക്കുന്നവരിൽ ഏറെക്കുറെ മിക്ക പേരും രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരാണ്. താങ്ക് യു, കരം താഴ്ത്തിയിട്ട്. എന്താണ് നമ്മൾ പറയുന്നതിന്റെ അർത്ഥം? രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞാൽ എന്താണ് അർത്ഥം? രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നിവിടെ പറഞ്ഞാൽ ഒരു വാക്യം കൂടി ഞാൻ ഉദ്ധരിച്ചാൽ, റോമാലേഖനം 8:1, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. വരാനുള്ള ശിക്ഷയിൽ നിന്ന് മോചനം കിട്ടിയിരിക്കുന്നു എന്നാണ് ഈ പറയുന്നതിന്റെ അർത്ഥം. അതിപ്പോ എങ്ങനെ അറിയാൻ പറ്റും? അതങ്ങ് വരാൻ പോകുന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിക്കാം. അതിപ്പോഴേ നടക്കുന്നൊരു കാര്യമാണ്. എന്താണ് ഇപ്പോൾ നടക്കുന്നത്? ഇവിടെ സംഭവിക്കുന്ന അടിസ്ഥാനപരമായ കാര്യം, ഒന്ന്, നാം പാപികളായി ജീവിച്ച നാം ഒരു ദിവസം ദൈവം നമ്മോട് നമ്മുടെ പാപം ക്ഷമിച്ചു തരുന്നു. ചെയ്ത തെറ്റുകളെ ദൈവം ക്ഷമിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ദിവസമുണ്ട്. അങ്ങനെ രേഖ ചമയ്ക്കുന്ന ഒരു ദിവസമുണ്ട് നമ്മുടെ റെക്കോർഡ് ബുക്കിൽ, നമുക്ക് വേണ്ടിയുള്ള റെക്കോർഡ് ബുക്കിൽ. ഇതുവരെ ചെയ്ത തെറ്റുകൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് ദൈവം പറയുന്ന ഒരു ദിവസം. ഞാൻ വചനത്തിന്റെ ഒരു വാക്യം കൂടെ പറഞ്ഞാൽ, നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞ ഒരു ദിവസം. പാപം ചെയ്യുന്ന സകലരും പാപം ചെയ്തതുപോലെ ദൈവതേജസ് ഇല്ലാത്തവരായി, നീയും പാപം ചെയ്തു, നിനക്കും ദൈവതേജസ് ഇല്ലാത്തവായി. എന്റെ നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. അതുകൊണ്ട് നിന്റെ മേലുള്ള വിധി, നീയും മരിക്കണം എന്ന് പറഞ്ഞെടുത്ത് നിങ്ങളുടെ മേലും എന്റെ മേലും ഇത് എഴുതിയിരുന്നിടത്ത്, നമുക്കെതിരെ ഒരു കയ്യെഴുത്തിരുന്ന് എഴുതിടത്ത്, ഒരു ദിവസം ദൈവത്തിന്റെ കരുണയാൽ എനിക്കെതിരെയുള്ള ആ കയ്യെഴുത്ത് മായിച്ചു കളഞ്ഞു, നിങ്ങൾക്കെതിരെയുള്ള ആ കയ്യെഴുത്ത് മായിച്ചു കളഞ്ഞു, പറഞ്ഞു നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അങ്ങ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഒരർത്ഥം ഇതാണ്, പാപം ക്ഷമിച്ചിരിക്കുന്നു. അത് ദൈവത്തിന്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം കൂടിയാണ്. കേവലം ഒരു അനുഭവം മാത്രമല്ല, അതൊരു പ്രഖ്യാപനമാണ്. റോമാലേഖനം 3:24 അവിടെ പറയുന്നത്, ദൈവം വിശ്വാസം മൂലം മനുഷ്യരെ നീതീകരിക്കുന്നു. എന്താണ് നീതീകരിക്കുക എന്നിവിടെ പറഞ്ഞാൽ അർത്ഥം, വേദപുസ്തകം പറഞ്ഞ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. നമ്മൾ നമ്മളെ തന്നെ നീതീകരിക്കുക എന്ന് പറഞ്ഞാൽ, ഹേ, ഞാൻ ചെയ്തത് തെറ്റല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ സാധാരണ നീതീകരിക്കുക എന്ന് പറഞ്ഞാൽ. നമ്മൾ തെറ്റുകാരാണ്. എന്നാൽ ദൈവം നീതീകരിക്കുക എന്ന് പറഞ്ഞാൽ, തെറ്റുകാരനെങ്കിലും തെറ്റുകാരൻ അല്ലാത്ത പോലെ നമ്മളെ പരിഗണിച്ച് ദൈവത്തിന്റെ കോടതിയുടെ മുൻപാകെ വിധി പറയുന്നു, മേലാൽ നീ പാപിയല്ല, നിന്നെ നീതിമാൻ എന്ന് വിധിച്ചിരിക്കുന്നു. എന്താണ് അങ്ങനെ വിധിക്കാൻ കാരണം? ഈ രക്ഷ ആർക്കും വാങ്ങാൻ പറ്റുന്നതല്ല. വാങ്ങാൻ പറ്റാത്തതിന്റെ കാരണം, ഭയങ്കര വിലയാണ് ഇതിന്. ഇതിന് വില കൊടുക്കാൻ കഴിവുള്ള ഒരാളും അഖിലാണ്ടത്തിൽ ഇല്ല. ഈ നിത്യരക്ഷ, അതല്ലേ പറഞ്ഞത്, ഇവിടുത്തെ രക്ഷ അല്ലല്ലോ പറഞ്ഞത്, നിത്യരക്ഷ ആർക്ക് വാങ്ങാൻ പറ്റും? ഇപ്പൊ നമുക്ക് തന്നെ, നമ്മുടെ ജീവൻ പോകാൻ തുടങ്ങുകയാണ്. ജീവൻ പോകാൻ തുടങ്ങിയാൽ ഇന്നത്തെ കാലത്ത് കുറെ നേരം വെന്റിലേറ്ററിലൊക്കെ ഇട്ടേക്കും, എങ്ങനെങ്കിലും രക്ഷിക്കാൻ നോക്കും. എന്റെ വസ്തു മുഴുവൻ വിറ്റങ്ങ് തരാം എന്ന് ഏറ്റവും വലിയ പണക്കാരൻ പറഞ്ഞാൽ, ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ തന്റെ സകല സമ്പാദ്യവും കൊടുക്കാം എന്ന് പറഞ്ഞാൽ, തന്റെ പ്രാണനെ രക്ഷിക്കാൻ ലോകത്തിന് കഴിയുമോ? വചനം പറയുന്നു, സർവലോകത്തെക്കാളും വിലയേറിയതാണ് നിങ്ങളുടെ ജീവൻ. നിങ്ങളുടെ വസ്തു അല്ല, മുഴുഭൂമിയിലെയും സമ്പത്ത് എഴുതി കൊടുത്താലും നിങ്ങളുടെ പ്രാണനെ പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് കഴിവില്ല. അങ്ങനെ ഇവിടുത്തെ ജീവനെ പിടിച്ചു നിർത്താൻ കഴിവില്ലെങ്കിൽ നിത്യമായി ജീവനെ പിടിച്ചു നിർത്താൻ കഴിവുള്ളവർ ആരുണ്ട്? വിലവെടുക്കാൻ കഴിവുള്ളവർ ആരുണ്ട്? ആർക്കും തന്റെ പ്രാണന്റെ വീണ്ടെടുപ്പിന്റെ വില കൊടുക്കാൻ കഴിയാത്തപ്പോൾ ഒറ്റ ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. ഒരു പണക്കാരനുമില്ല, ഒരു ജ്ഞാനിയുമില്ല, ഒരു ശക്തനുമില്ല. അപ്പോൾ ദൈവം മുൻകൈയെടുത്തു. ദൈവം മുൻകൈയെടുത്തിട്ട് എബ്രായ ലേഖനം 2:10 ഹല്ലേലൂയാ ഒന്ന് വായിച്ചേക്കാമോ? എബ്രായ ലേഖനം 2:10
സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരെ രക്ഷാനായകനെ.
അത് അവസാനത്തെ ദിവസം ദൈവത്തിന്റെ മുമ്പാ കൊണ്ടു നിർത്തുന്ന ന്യായവിധി ഇല്ല എന്ന് പറഞ്ഞ് ഒടുവിൽ കൊണ്ടു നിർത്തുന്ന ദിവസത്തിന്റെ കാര്യം പറയുകയാണ്. അങ്ങനെ അവരെ കൊണ്ടുപോകുമ്പോൾ അടുത്തത് അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. പാപത്തിന് ശിക്ഷ കിട്ടണം, പാപത്തിന് തക്കതായ ശിക്ഷ കിട്ടണം. പാപത്തിന് തക്ക ശിക്ഷ തന്നാൽ നമ്മളൊരാളും ജീവിക്കില്ല. ഓരോ പാപത്തിന് ദൈവം എന്റെ ഭാഷയെ പറഞ്ഞാൽ ചെറിയ ഒന്ന് ഞോണ്ടിയാൽ പോലും നമ്മൾ ആരും നിൽക്കില്ല, അപ്പോഴേ ചത്തുവോ. ഭൂമിയിൽ ആർക്ക് നിലനിൽക്കാൻ കഴിയും? ഏത് പാപത്തിനും ശിക്ഷ വരണമെന്നുള്ളത് ദൈവത്തിന്റെ നീതിയാണ്, ദൈവത്തിന്റെ കോടതിയുടെ നീതിയാണ്. അതേൽക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിവില്ലാതെ വന്നപ്പോൾ അതേൽക്കാൻ ഒരുത്തൻ തയ്യാറായി, ശക്തിയുള്ള ഒരുത്തൻ തയ്യാറായി, പാപമില്ലാത്ത ഒരുത്തൻ തയ്യാറായി. അതിനുവേണ്ടി ദൈവമായിരുന്നവൻ സ്വർഗത്തിൽ നിന്ന് ജനമെടുത്ത് നമ്മ പോലെ ഒരുവനായി ഭൂമിയിൽ ജനിച്ചു. അവിടുത്തെ പേരാണ് യേശു ക്രിസ്തു. അവിടുത്തെ ഒരു മനുഷ്യനല്ല, അവിടുത്തെ ദൈവമാണ്, ദൈവാദി ദൈവമാണ്, ലോകത്തെ ഉണ്ടാക്കിയവനാണ്. നിങ്ങളുടെയും എന്റെയും ശിക്ഷ ഏറ്റെടുക്കാൻ വേണ്ടി ജനശരീരത്തിൽ വന്ന് നിങ്ങളുടെ പാപത്തിന്റെ ശിക്ഷയും എന്റെ പാപത്തിന്റെ ശിക്ഷയും തന്റെ ശരീരത്തിലേറ്റു. പാപത്തിന്റെ ശമ്പളമായ മരണം താൻ ഏറ്റെടുത്തിട്ട്. ഹല്ലേലൂയ. തീർന്നില്ല, തീർന്നില്ല. അങ്ങനെ മരിച്ച എത്രയോ പേര് ഭൂമിയിലുണ്ട്, അതാർക്കും പറയാം. ഞാൻ നിങ്ങളുടെ പാപത്തിന് വേണ്ടി മരിക്കുകയാണെന്ന് ആർക്കും പറയാം, അതിന് വലിയ ചെലവൊന്നുമില്ല, ആർക്കും പറയാം. പക്ഷെ യേശു അതല്ല ചെയ്തത്. 1 പത്രോസ് 3:21 1 പത്രോസ് 3:21
അത് സ്നാനത്തിന് ഒരു മുൻകുറി, സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോടെ നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രേ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു.
യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു. വലിയ വാക്കെല്ലാം പറഞ്ഞു വിട്ട് യേശു ക്രൂശിൽ മരിച്ച ആ വഴിക്ക് പോയിരുന്നെങ്കിൽ നമുക്ക് രക്ഷയ്ക്ക് ഗ്യാരണ്ടിയില്ലായിരുന്നു. എന്നാൽ മരിച്ചവൻ മൂന്നാം ദിവസം മരണത്തെ ജയിച്ച്, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ പിശാചേ നിന്റെ ജയം എവിടെ, ഹേ പാതാളമേ നിന്റെ ജയം എവിടെ എന്ന് വിളിച്ചു ചോദിച്ച് ജീവനോട് പുറത്തു വന്നപ്പോൾ അവന്റെ അവകാശവാദം ശരിയാണെന്ന് തെളിഞ്ഞു. അവന്റെ യാഗം ദൈവം അംഗീകരിച്ചു എന്ന് തെളിഞ്ഞു. നിങ്ങൾക്ക് പകരം അവിടെ നൽപ്പിച്ച ആ പ്രായച്ചിത്ത പകരമുള്ള ആ യാഗം ദൈവം അംഗീകരിച്ചു എന്ന് തെളിയിച്ചു. ആകയാൽ യേശു ക്രിസ്തുവിന്റെ മരണവും യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനവും നിമിത്തം അതിന്റെ വില ദൈവം കൊടുത്തു. ദൈവത്തിന് കൊടുക്കേണ്ടി വന്ന വില ചെറുതല്ല, ചെറുതല്ല. നിങ്ങളിൽ ആരുണ്ട്? നിങ്ങളുടെ ഒരു മകനെ മകളെ കഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ, വേറൊരാൾക്ക് വേണ്ടി മരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ആരെങ്കിലും തയ്യാറുണ്ടോ? വല്ലവരും കൊന്നാൽ, അങ്ങേ അറ്റം വന്നാൽ പോട്ടെ ക്ഷമിക്കാം എന്ന് പറഞ്ഞേക്കാം. അതിൽ കൂടുതൽ ആരും തന്റെ പുത്രനെ പുത്രിയെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാവില്ല.
ഗതിയില്ലാതെ വന്നാൽ നടന്നു പോട്ടെന്ന് അവസാനം സമാധാനിക്കും എന്നല്ലാതെ ഇവിടെ അതല്ല. തൻ്റെ പുത്രനെ രക്ഷിക്കാൻ എല്ലാ കഴിവുമുള്ള ദൈവം, എല്ലാ ശക്തിയുമുള്ള ദൈവം വെല്ലുവിളിച്ച് ചോദിച്ചിട്ടും നീ ദൈവപുത്രനെങ്കിൽ ഇറങ്ങി വാ, അപ്പൊ വിശ്വസിക്കാം, പരിഹസിച്ചിട്ടും വെല്ലുവിളിച്ചിട്ടും ഇറങ്ങി വരാൻ എല്ലാ അധികാരവും അപ്പോഴും തനിക്കുണ്ടായിരുന്നിട്ടും തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. മാത്രമല്ല, പിതാവായ ദൈവം നിങ്ങളെയും എന്നെയും സ്നേഹിച്ചപ്പോ തന്റെ പുത്രനെ മരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്ത വലിയ സംഭവം ഇന്ന് രാത്രി ഒന്ന് ഓർത്തു നോക്കൂ. അവന്റെ മരണത്താൽ നമ്മുടെ മരണം മാറ്റിക്കളഞ്ഞു. കേവലം ശാരീരിക മരണമല്ല, അവസാനത്തെ ഒരു മരണമുണ്ട്, അത് മാറ്റിക്കളഞ്ഞു. അങ്ങനെ ദൈവം ഈ ഭയങ്കര വില കൊടുത്തത് കൊണ്ടും വില കൊടുക്കാൻ നമുക്ക് കഴിവില്ലാത്തത് കൊണ്ടും നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നു. വെളിപ്പാട് പുസ്തകം 7:10 രക്ഷ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം. സ്നേഹിതരെ, രക്ഷ ദാനമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പോയി വാങ്ങിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് നേടാൻ പറ്റില്ല. അഖിലാണ്ടത്തിൽ ആരും ചെയ്യുന്ന ഒരു പ്രവൃത്തിയും രക്ഷ കിട്ടാൻ പര്യാപ്തമല്ല. തിരുവെടുത്ത് വിളിച്ചു പറയുന്നു, ഏത് മനുഷ്യന്റെ നീതി പ്രവൃത്തിയും കറപുരണ്ട തുണി പോലെ. നിങ്ങളൊരു ഗ്ലാസ്സിൽ വെള്ളമെടുക്കൂ, മൈക്രോസ്കോപ്പ് കൊണ്ട് പരിശോധിക്കൂ, നിങ്ങൾക്ക് വെള്ളം കുടിക്കാമോ? നിങ്ങൾ കുടിക്കില്ല. പുറത്തു പോയി വന്നിട്ട് നിങ്ങൾ കൈ കഴുകി ആഹാരം കഴിക്കാൻ തുടങ്ങുന്നു, മൈക്രോസ്കോപ്പ് എടുത്ത് നിങ്ങളുടെ കൈ ഒന്ന് നോക്കൂ, നിങ്ങൾ ആഹാരം കഴിക്കുമോ? നിങ്ങൾ കഴിക്കില്ല. എത്ര നീതിമാന്റെ കയ്യും ഇതായിരിക്കെ ദൈവത്തിന്റെ നീതി പിടിച്ചു പറ്റാൻ ഒരുവനും കഴിവില്ല. എന്നാൽ ദൈവം നമ്മോട് ഔദാര്യമായി മനഃപൂർവമായി നമുക്കിതില്ലായികയാൽ ഫ്രീ ആയിട്ട് കൃപ കാണിച്ചാണ് മനുഷ്യരെ രക്ഷിക്കുന്നത്. രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. പൈസ കൊടുത്താൽ രക്ഷ കിട്ടില്ല, ഒരു നാട്ടിൽ പോയാൽ രക്ഷ കിട്ടില്ല, നിങ്ങളെന്ത് സന്യാസത്വം അനുഷ്ഠിച്ചാൽ രക്ഷ കിട്ടില്ല, നിങ്ങളുടെ മുഴുവൻ അന്നദാനം ചെയ്താൽ രക്ഷ കിട്ടില്ല, നിങ്ങളുടെ ശരീരത്തെ ദണ്ണിപ്പിച്ചാൽ രക്ഷ കിട്ടില്ല, നിങ്ങൾ നിലത്ത് കിടന്ന് ഉരുണ്ടാൽ രക്ഷ കിട്ടില്ല. രക്ഷ കിട്ടാൻ ഒറ്റ വഴി ദൈവത്തിന്റെ ദാനം. ഒന്നുകൂടെ എടുത്ത് പറയുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ പാപം മോചിച്ചു കിട്ടിയിരിക്കുന്നു. ആമേൻ. അതിന്റെ ഉറപ്പ് അകത്ത് പരിശുദ്ധാത്മാവ് തരും. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഭാര്യത്തിൽ എന്റെ വാക്ക് തിരിയാത്ത ആളുകൾ പുറത്തുള്ളവരോട് അവരോട് ഞാൻ പറയുന്നു, ദൈവത്തിന്റെ ശക്തി അകത്ത് കയറി പറഞ്ഞു തരും. ദൈവത്തിന്റെ ഒരു സ്വരം അകത്തിരുന്ന് പറയും, നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു. മേലാൽ നീ പാപിയല്ല, ഹേയ് പാപി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാതെ വിളിച്ചു പറയൂ, എന്റെ പാപം ദൈവം ക്ഷമിച്ചിരിക്കുന്നു. ദൈവം ക്ഷമിച്ചവരവനെ ക്ഷമിച്ചിരിക്കുകയാണ്. ആമേൻ. രാത്രി നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം അതല്ലേ, എന്റെ പാപം ദൈവം ക്ഷമിച്ചിരിക്കുന്നു എന്ന്. അന്തരംഗത്തിൽ ഉത്തമ ബോധ്യമുള്ളവർ കരങ്ങളെ ഒന്നുയർത്തി, രണ്ട് കരവും ഒന്നുയർത്തി അത്യുച്ചത്തിൽ. അതിന് ദൈവത്തിനൊരു മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയാ. എനിക്ക് അർഹമല്ലാത്ത, എനിക്ക് വാങ്ങാൻ പറ്റാത്ത, എനിക്ക് നേടാൻ കഴിയാത്ത ഈ വലിയ ക്ഷമ ദൈവം എനിക്ക് തന്നിരിക്കുന്നു. എങ്ങനെയാണ് ഈ ദാനം ദൈവം തരുന്നത്? ദൈവത്തിന്റെ ഈ ദാനം തരാൻ ദൈവത്തിന്റെ വ്യവസ്ഥ, റോമാലേഖനം 10:9, 10 റോമാലേഖനം 10:9, 9
യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവവനെ മരിച്ചവരെന്ന് ഉയർത്തുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും.
പറഞ്ഞതിനർത്ഥം ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞ വലിയ വലിയ ആശയങ്ങളുള്ളതാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കേവലം മനുഷ്യനല്ലവൻ, മനുഷ്യനായിരുന്നെങ്കിൽ അവൻ മരിച്ചു വരുന്ന എഴുന്നേറ്റ് വരില്ല. അവൻ ജീവന്റെ ഉടമസ്ഥനായതുകൊണ്ട് താൻ എഴുന്നേറ്റ് വന്നെന്ന് മാത്രമല്ല, ഏത് കല്ലറയെയും ഒരു ദിവസം തുറക്കാൻ അധികാരമുള്ളവനായിട്ടാണ് അവൻ എഴുന്നേറ്റ് വന്നിരിക്കുന്നത്. ഏത് കല്ലറയെയും തുറക്കാൻ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലും കൊണ്ട് എഴുന്നേറ്റ് വന്നവൻ കേവലം മനുഷ്യനല്ല, യേശു ദൈവമെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച്. വായ് കൊണ്ട് പറയണം, യേശുവേ അങ്ങ് കർത്താവാണ്, അങ്ങ് ദൈവമാണ്. വിശ്വസിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ പറഞ്ഞല്ലോ, ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. സുവിശേഷം പഴംകഥയല്ല, പണ്ട് ജീവിച്ചവരെ നേതാവിനെ കുറിച്ചുള്ള വസ്തുതകളല്ല ഞങ്ങൾ വിളിച്ചു പറയുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കേവല ഒരു സംഭവത്തെ ആവർത്തിച്ച് പറയുകയല്ല. ഇന്നും ഇന്നും എക്കാലത്തും ജീവിച്ചിരിക്കുന്നവൻ, ഉന്നതത്തിൽ ജീവിക്കുന്നവൻ, കേവല ഉന്നതത്തിൽ മാത്രമല്ല.
ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ എത്ര പേർക്ക് ഇന്ന് രാത്രി പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ പറയാം, എന്റെ അകത്ത്, ഇതിനകത്ത്, ഇതിനകത്ത് യേശു ജീവിക്കുന്നു. എത്ര പേരാണ് പറയുന്നത്? ഇതിനകത്ത്. നെഞ്ചത്ത് കൈവച്ചോണ്ട് പറയൂ, ഇതിനകത്ത്, ഇതിനകത്ത്,
ഇതിനകത്ത് യേശു ജീവിക്കുന്നു. വിളിച്ചു പറയൂ, ഇതിനകത്ത് യേശു ജീവിക്കുന്നു. സത്യമായി താമസിക്കാൻ യേശു ഇറങ്ങി വന്നിരിക്കുന്നു. പാപത്തെ പുറത്താക്കി, പാപത്തിന്റെ ഇഷ്ടങ്ങളെ പുറത്താക്കി, അതിന്റെ മോഹങ്ങളെ പുറത്താക്കി, അതിൽ നിന്ന് പുറത്തു പോയി എന്റെ അകത്ത് താമസിക്കാൻ ദൈവാദി ദൈവം യേശു നിമിത്തം ഇറങ്ങി വന്നിരിക്കുന്നു. ആമേൻ. ഭയങ്കര സംഭവമാണത്, കൊച്ചുകാര്യമല്ലത്. അല്ലെന്നേ ദൈവം താമസിക്കാൻ ഇതിനകത്ത് വന്നിരിക്കുന്നത്. അങ്ങ് ദൂരെ ഒരു കെട്ടിടമുണ്ടാക്കി, മനുഷ്യരെത്താത്ത ഒരിടത്ത് ഒരു കെട്ടിടമുണ്ടാക്കി, അവിടെ ദൈവം താമസിക്കുന്ന കാര്യമല്ല ഈ വിശുദ്ധ പുസ്തകം പറയുന്നത്. നിങ്ങളോട് കൂടെ, ജഡത്തിൽ ജീവിക്കുന്ന നിങ്ങളോട് കൂടെ, നാട്ടിൽ സഞ്ചരിക്കുന്ന നിങ്ങളോട് കൂടെ, കുടുംബത്തിൽ ജീവിക്കുന്ന നിങ്ങളോട് കൂടെ, ഭാര്യയോട് കൂടെ ജീവിക്കുന്ന നിങ്ങളോട് കൂടെ, മക്കളോട് കൂടെ ജീവിക്കുന്ന നിങ്ങളോട് കൂടെ, തൊഴിലിൽ ഇടപെടുന്ന നിങ്ങളോട് കൂടെ, ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും ഇടപെട്ട് ജീവിക്കുന്ന നിങ്ങളോട് കൂടെ, നിങ്ങളെ അകത്ത് പരമവിശുദ്ധ ദൈവം
താമസിക്കാൻ ഇറങ്ങി വരുമെന്ന്.
ക്രിസ്തീയ അനുഭവം അതിന്റെ അസൽ നിലക്കിറങ്ങിപ്പോയാൽ, അയ്യോ ഇത് ഭയങ്കര അത്ഭുതമാണ്, ഇത് വിശദീകരിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല.
തീർന്നില്ല. മർക്കോസിന്റെ സുവിശേഷം 16:15-16 വാക്യം, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. എന്താണ് സുവിശേഷം? ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മനുഷ്യരെല്ലാവരും പാപികളാണ്, പാപത്തിന്റെ ശമ്പളം മരണമാണ്. ദൈവം മനുഷ്യരോട് ക്ഷമിക്കാൻ വേണ്ടി തന്റെ പുത്രനെ ജഡത്തിൽ അയച്ചു, അവിടുന്ന് പാപത്തിന് ശിക്ഷ അനുഭവിച്ചു, അവിടുന്ന് ദൈവമാണ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അവന്റെ നാമം മൂലം സകല ജാതികൾക്കും പാപമോചനമുണ്ട്. ഇതാണ് സുവിശേഷം. ഇത് പ്രസംഗിക്കുവിൻ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വചനത്തിന്റെ തെളിവായ വാക്യമാണ് രക്ഷിക്കപ്പെടണമോ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യണം. അത് കുറെ പേർക്ക് ഇഷ്ടമല്ല. ബാക്കിയൊക്കെ പറഞ്ഞോ, സ്നാനമേൽക്കുന്ന കാര്യം പറയരുത്. ഉണർവിന്റെ കാര്യം പറ, തുള്ളലിന്റെ കാര്യം പറ, അന്യഭാഷയുടെ കാര്യം പറ, എന്ത് കാര്യം വേണമെങ്കിലും പറഞ്ഞോളൂ, പക്ഷേ സ്നാനത്തിന്റെ കാര്യം പറ്റില്ല. കാരണം നിങ്ങള് ഈ അസൽ രക്ഷിക്കപ്പെടരുതെന്ന് നേരത്തെ പിടിച്ചു വെച്ചിരുന്ന പുള്ളിക്ക് നിർബന്ധമുണ്ട്. അയാളുടെ അവസാനത്തെ കെട്ടും പൊട്ടിപ്പോവും സ്നാനപ്പെട്ടാൽ. സ്തോത്രം. പിശാചിന് നാളെ നോക്കി നീ എന്റെ വകയാണെന്ന് പറയാൻ പറ്റില്ല. അത് സമ്മതിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ, തുള്ളലും ഇഷ്ടമാണ്. പണ്ടൊന്നും ഇഷ്ടമല്ലായിരുന്നു, ഇപ്പൊ പിന്നെ ഒത്തിരി പേർക്ക് തുള്ളൽ ഇഷ്ടമാണ്, അന്യഭാഷ ഇഷ്ടമാണ്. ഞങ്ങളുടെ സ്റ്റൈൽ എല്ലാവരും ഇപ്പൊ അങ്ങ് എടുത്തിരിക്കുകയാണ്. പണ്ടത് ബന്ധുക്കോസാരുടെ മാത്രം സ്റ്റൈലായിരുന്നു, ഇപ്പൊ എവിടെ ചെന്നാൽ ഏത് ജാതി മതമൊക്കെ ഈ സ്റ്റൈലും കടക്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഇത് സ്റ്റൈലിന്റെ കാര്യമല്ല, ഇത് അന്തരംഗത്തിൽ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ അത്യുന്നത ആത്മാവിന്റെ കാര്യമാണ്.
ഹല്ലേലൂയാ.
വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടണോ? സ്നാനമേൽക്കണം. ആമേൻ. സ്നാനപ്പെടാ സ്വർഗത്തിൽ പോലെന്ന് ചോദിച്ചാൽ ഞാൻ ഈ വസ്തുവത്തിന്റെ വെളിച്ചത്തെ ഇല്ലെന്ന് തന്നെ പറയും. പല പെന്തക്കോസ് പ്രസംഗങ്ങൾക്ക് പറയാൻ തല മടിയായിരിക്കാം, പക്ഷെ എന്റെ പുസ്തകത്തിൽ ഞാൻ വായിക്കുന്ന അങ്ങനെയാണ്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. പത്രോസിന്റെ പ്രസംഗം ഒന്ന് കേൾക്കണമോ? അറിയാവുന്ന വാക്യം ഞാൻ ഒന്ന് ഉച്ചരിക്കാം. രക്ഷിക്കപ്പെട്ട് ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മാനസാന്തരപ്പെട്ട് ബാക്കി പറഞ്ഞോളൂ, നിങ്ങളുടെ പാപങ്ങളുടെ
മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ശരണം. പാപങ്ങളുടെ മോചനത്തിനായി.
പൗലോസ് തന്നെ അനുഭവം പറഞ്ഞ കേൾക്കണോ? അപ്പോസ്തലപ്രവൃത്തി 22:16 തന്നോട് അനന്യാസം ചോദിക്കുന്നതായി താൻ റിപ്പോർട്ട് ചെയ്യുന്ന എങ്ങനെയാണ്? ഇനി താമസിക്കുന്നത് എന്ത്? 3 ദിവസമായില്ലേ പ്രസംഗം കേട്ടിട്ട്? ഇനി എന്താണോ നോക്കിയിരിക്കുന്നത്? വർഷങ്ങളായിട്ട് നോക്കി നിന്നിരിക്കുന്നവരോടുള്ള ചോദ്യമാണ്. ഇനി എന്താ താമസിക്കുന്നത്? ദിവസം 3 ആയില്ലേ? പിന്നെ എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങള്.
അതാണ് യേശുവിന്റെ ഉപദേശം, അതാണ് പത്രോസിന്റെ ഉപദേശം, അതാണ് പൗലോസിന്റെ ഉപദേശം, അതാണ് തിരുസഭയുടെ ഉപദേശം, അതാണ് തിരുവചന ഉപദേശം. രക്ഷിക്കപ്പെടണമോ?
ഞാൻ രക്ഷിക്കപ്പെടും തന്റെ അടുത്തോടെ വിളിച്ചു പറയണോ? പിശാചും കൂടെ സംബന്ധിച്ചു പറയണോ? നിങ്ങൾ സ്നാനം ഏൽക്കണം. രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, പക്ഷെ തീർന്നില്ല. രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല,
രക്ഷയ്ക്ക് മറ്റ് ഒരു മണ്ഡലം കൂടിയുണ്ട്.
അപ്പോസ്തലപ്രവൃത്തി 2:40 അപ്പോസ്തലപ്രവൃത്തി 2:40
മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞു അവരെ പ്രബോധിപ്പിച്ചു, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിനെന്ന് പറഞ്ഞു.
ഇപ്പൊ
വക്രതയുള്ള തലമുറയിൽ നിന്ന്
രക്ഷിക്കപ്പെടുവീൻ. അവ തീർന്നില്ല.
അവന്റെ
അപ്പൊ ഇപ്പോ രക്ഷയുടെ ഒരു കാര്യമുണ്ടെന്ന്, ഇപ്പൊ രക്ഷിക്കപ്പെടണമെന്ന്. നേരത്തെ രക്ഷിക്കപ്പെട്ടവരുടെ കൂടി അനുഭവമാണിത്. ഇപ്പോൾ രക്ഷിക്കപ്പെടണം. എന്താ അവിടെ പറയുന്നത്? വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടണം. അപ്പൊ ഈ വക്രതയുള്ള തലമുറയുടെ ഭാഗമായിരിക്കാൻ പാടില്ല, അതിന്റെ പിടി നമ്മുടെ മേൽ കിടക്കാൻ പാടില്ല. ഈ ലോകത്തിന്റെ, ദൈവമില്ലാത്ത ഈ ലോകത്തിന്റെ, ദൈവത്തെ ഇഷ്ടപ്പെടാത്ത ഈ ലോകത്തിന്റെ, ദൈവവചനത്തിന് കീഴ്പ്പെടാത്ത ഈ ലോകത്തിന്റെ പിടിയിൽ അമർന്നു കിടക്കാൻ പാടില്ല. ഇവിടുത്തെ മോഹങ്ങൾ നമ്മുടെ അകത്ത് കയറി നമ്മെ മലിനമാക്കുവാൻ പാടില്ല. നമ്മെ വിളിച്ചിരിക്കുന്നത്, ഇവിടെ നേരത്തെ പ്രസംഗിച്ചല്ലോ, നമ്മുടെ പൗരത്വമോ, അവിടെ പോകാൻ വേണ്ടിയാണ് നമ്മൾ വിളിച്ചത്. ഇപ്പോഴേ പൗരത്വം തന്നിരിക്കുകയാണ്, ജനന നിമിത്തം പൗരത്വം തന്നിരിക്കുകയാണ്. അവിടെ പോകാൻ വേണ്ടി വിളിച്ചതാണ്. അത് ഓർത്ത് വേണം ജീവിക്കാൻ. എന്ന് ഞാൻ ഇവിടെ താമസിക്കേണ്ട ആൾ അല്ല. ഇവിടെ ഞാൻ കുറച്ചു കാലം താമസിക്കുന്നെങ്കിലും ഞാൻ അസൽ ഇവിടുത്തുകാരനല്ല. ഞാൻ വേറൊരു നാട്ടുകാരനാണ്. മേളി പോകാനുള്ള ആളാണ്. അതിനുവേണ്ടി പേപ്പർ വർക്കെല്ലാം ചെയ്ത് അതിനുള്ള പ്രോസസ്സെല്ലാം ചെയ്ത് നടത്തിയിരിക്കുകയാണ്. എന്നെ ദൈവം അംഗീകരിച്ചിരിക്കുകയാണ്. പോകാനുള്ള പേപ്പേഴ്സ്, വിസ പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടുത്തുകാരനല്ല, ഇവിടുത്തെ കാര്യമല്ല എന്ന് പറയുന്നവരാണ് ഇപ്പൊ രക്ഷിക്കപ്പെട്ടവർ. ഇവിടുത്തെ ലോകത്തിൽ ഓരോ സാധനം കാണുമ്പോൾ അതിനകത്ത് മുങ്ങിയാൽ നിങ്ങൾ ലോകരാകും. ലോകത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സാധനങ്ങളെല്ലാം വാങ്ങിയാൽ നിങ്ങൾ ഇവിടുത്തുകാരാവും, നിങ്ങൾക്ക് മേപ്പോട്ട് പോകാൻ പറ്റില്ല. 1 പത്രോസ് 2:10 കൂടി ഒന്ന് വായിക്കാമോ? ഈ രക്ഷ എന്ന് പറയുന്നതിൽ അതിന് വളർച്ചയുണ്ട് എന്നാണ് പറയുന്നത്.
ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ,
രക്ഷയ്ക്കായി വളരുവാൻ
വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പി.
ഈ രക്ഷയിൽ വളരണം. കുട്ടി ജനിച്ചു, ഇനി അത് വളരണം, പ്രായപൂർത്തിയാവണം. പ്രായപൂർത്തിയായാൽ യേശുവിന്റെ അത്രയും പ്രായമാവണം. അങ്ങനല്ലേ എഫേസ്യ ലേഖനം പറയുന്നത്? യേശുവിന്റെ അത്രയും പ്രായമാവണം. ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരണം. മുമ്പേ ഉള്ള വാക്ക് തന്നെ ഒന്നുകൂടി എടുക്കുന്നു. എന്താ പറഞ്ഞത്? ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവേ. ഈ ലോകത്തിൽ കാണുന്നതെല്ലാം ഓർക്കണേ, ദൈവമുണ്ടാക്കിയ ഒറിജിനൽ ലോകമല്ല നമ്മൾ താമസിക്കുന്ന ഈ ലോകം. നമ്മൾ കാണുന്ന സ്ഥിതിയിലല്ല ലോകം ഉണ്ടാക്കിയത്. ലോകമല്ല, ദൈവം ഉണ്ടാക്കിയത് നമുക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ അല്ലെന്നേ, ദൈവം ഉണ്ടാക്കിയതിന്റെ ഷേപ്പ് മാറിപ്പോയി, അതിന്റെ അവസ്ഥകൾ മാറിപ്പോയി.
അതിന്റെ ശാസ്ത്രങ്ങൾ മാറിപ്പോയി, അതിനകത്ത് ധാരാളം ശാപം വന്നു. അതാണ് നാം ഇന്ന് നിവസിക്കുന്ന ഈ ഭൂമി, ഈ ലോകം. ഇതിനകത്ത് ശരി എന്ന് ദൈവം പറയുന്നത് ശരിയും, തെറ്റെന്ന് ദൈവം പറയുന്നത് തെറ്റുമാണ്. ശരി എന്തെന്നും തെറ്റെന്തെന്നും ആത്യന്തികമായി പറയാൻ അധികാരം ദൈവത്തിന് മാത്രം. അത് പറയുന്ന ഏക ഗ്രന്ഥം വിശുദ്ധ വേദപുസ്തകം. ഇത് ദൈവത്തിന്റെ വചനം. ഇതിനകത്ത് ശരിയെന്ന് പറഞ്ഞിരിക്കുന്നതെല്ലാം ശരി, ഇതിനകത്ത് തെറ്റെന്ന് പറഞ്ഞിരിക്കുന്നതെല്ലാം തെറ്റ്. ഇതിനകത്ത് ഒരക്ഷരം കൂട്ടാൻ, ഒരു വള്ളി പുള്ളി കൂട്ടാൻ അഖിലാണ്ടത്തിൽ ഒരു മനുഷ്യന് അവകാശമില്ല, അധികാരമില്ല എന്ന് മാത്രമല്ല, ചെയ്താൽ കുറ്റകരമാണ്. താൽക്കാലിക കുറ്റമല്ല, നിത്യ കുറ്റമാവും. ജീവവൃക്ഷത്തിൽ അവൻ അവകാശം നഷ്ടപ്പെട്ടു പോകും. ദൈവരാജ്യത്തിൽ ഉള്ള അവകാശം നഷ്ടപ്പെട്ടു പോകും. ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകൾ അവന്റെ മേൽ വരും എന്നൊക്കെയാണ് വെളിപ്പാട് പുസ്തകം പറയുന്നത്. ഒട്ടും മാറ്റമില്ലാത്ത ഈ പുസ്തകം അറിഞ്ഞ് പഠിച്ച് ഇതിനനുസരിച്ച് ജീവിക്കുന്ന ജീവിതമാണ് രക്ഷപ്പെട്ട ജീവിതം. രക്ഷപ്പെട്ടവൻ പിന്നെയും തന്റെ പാപത്തിൽ പോയി കുടുങ്ങാൻ പാടില്ല എന്ന്, തന്റെ തെറ്റിൽ പോയി കുടുങ്ങാൻ പാടില്ല എന്ന്. ഇപ്പോഴത്തെ രക്ഷ എന്ന് പറഞ്ഞാൽ വേറെ ശാസ്ത്രത്തിന്റെ വേറൊരു വാക്കിൽ പറഞ്ഞാൽ അതിനെ വിശുദ്ധീകരണം എന്ന് പറയാം. തന്നെ വചനപ്രകാരം ആത്മശക്തിയാൽ പാപമില്ലാതെ സൂക്ഷിക്കുന്നവനാണ് വിശുദ്ധൻ. നിശ്ചയമായും ദൈവം നൽകിയതാണ് വിശുദ്ധി, നമ്മുടെ നേട്ടമല്ല. ഒറിജിനലി ദൈവമാണ് പാപം പോക്കി ഇതിനെ കഴുകിയത്. ഇത് മുഴുവൻ അശുദ്ധിയുള്ളതായിരുന്നു, നമ്മുടെ ഉള്ളം മുഴുവൻ അശുദ്ധി നിറഞ്ഞതായിരുന്നു. യേശു ക്രിസ്തുവിന്റെ രക്തം ഒരു ദിവസം ഇതിനെ കഴുകി. ഇതിനെ കഴുകി കഴിഞ്ഞിട്ട് പിന്നെയും പോയി ചെളിയിനകത്ത് പോയി കിടന്ന് ഉരുളാതെ ഇതിനെ വിശുദ്ധമായി കാക്കുന്ന ആ ആത്മസഹായത്തിന്റെ കൃപയുടെ പേരാണ് വിശുദ്ധി. ലോകത്തിലെ വലിയൊരു പങ്ക് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് പോലെ മരണത്തിന്റെ ഏറെ കാലം കഴിഞ്ഞ്, കുറെയേറെ വർഷങ്ങൾ കഴിഞ്ഞ്, സഭാ സുന്നഹദോസുകൂടി പുരാതന ജീവിതത്തെ എല്ലാം കൂടി വിലയിരുത്തി അവർ പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമല്ല വിശുദ്ധൻ എന്ന പ്രഖ്യാപനം. പിന്നെയോ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടതിന്റെ വെളിച്ചത്തിൽ സ്വർലോക കോടതി നിങ്ങൾ ജീവിച്ചിരിക്കെ വിധി പറഞ്ഞ് തരുന്ന അനുഭവത്തിന്റെ പേരാണ് വിശുദ്ധി. ലേഖനങ്ങൾ എടുത്ത് വായിച്ചു നോക്കൂ, 1 കൊരിന്ത്യർ തൊട്ടങ്ങോട്ട് വായിച്ചു നോക്കൂ. ഓരോ ലേഖനവും എഴുതി തുടങ്ങുമ്പോ ഓരോ ദേശത്തെ വിശുദ്ധന്മാർക്ക് എഴുതുന്നു എന്നും പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. അല്ലാതെ മരിച്ചു പോയവർക്ക് വേണ്ടി ലേഖനം എഴുതിയിട്ടില്ല, ജീവിച്ചിരിക്കുന്നവർക്കാണ് ലേഖനം. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എത്ര പേർക്ക് യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശുദ്ധീകരണ ശക്തി നവ്യമായി ഇന്ന് ഓർമ്മയുണ്ട്? പാപമില്ലാതെ കാത്തു സൂക്ഷിക്കുന്ന ദൈവശക്തിയുടെ, വിശുദ്ധിയുടെ അനുഭവം നിങ്ങൾക്ക് എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവം മുൻപാകെ ഓർക്കാൻ കഴിയും? എത്ര പേർക്ക് ഓർക്കാൻ കഴിയും? കമാൻ, എത്ര പേരുണ്ട് എന്റെ ഉള്ളത്തിൽ യേശു ക്രിസ്തു ശുദ്ധീകരിക്കുന്ന ശുദ്ധീകരണ രക്തത്തിന്റെ ശക്തി ഞാൻ അറിയുന്നു എന്ന് പറയുന്നവർ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിക്കൂ. യേശുവിന്റെ രക്തത്തിന്റെ ശുദ്ധീകരണ ശക്തി അറിയുന്നവർ ഹല്ലേലൂയ. കഥയല്ലത് ശരീരത്തിൽ കൂടി, ഞരമ്പുകളിൽ കൂടി, അസ്ഥികളിൽ കൂടി, മാംസപേശികളിൽ കൂടി, തലച്ചോറിനകത്ത് കൂടി വ്യാപരിക്കുന്ന ശുദ്ധീകരണ ശക്തി യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തി. യാഥാർത്ഥ്യമാണത്, യാഥാർത്ഥ്യമാണത്. ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളുക. ജഡത്തിലെയും ആത്മാവിലെയും 2 കൊരിന്ത്യർ 7:1, ജഡത്തിലെയും ആത്മ അകത്തെയും പുറത്തെയും സകല കൺവശവും പോക്കി. ഇവിടെ ജീവിക്കുമ്പോ തന്നെ സ്വർഗത്തിൽ ജീവിക്കുന്ന പോലെ ജീവിക്കണം, സ്വർഗശാസ്ത്രത്തിൽ ജീവിക്കണം, സ്വർഗമണ്ഡലത്തിൽ കാല് ചവിട്ടണം, സ്വർഗമണ്ഡലത്തെ കുറിച്ച് ചിന്തിക്കണം, സ്വർഗമണ്ഡലത്തെ കൈകൊണ്ട് തരണം, അതിന് ശക്തി ശരീരത്തിൽ അനുഭവിക്കണം. അങ്ങനെ ജീവിക്കുന്ന ജീവിതമാണ് രക്ഷിക്കപ്പെട്ട ഇന്നത്തെ ജീവിതം. ആമേൻ. അത് ഇന്നത്തെ അനുഭവം.
പക്ഷെ അതുകൊണ്ട് തീർന്നില്ല, അസൽ രക്ഷ വരുന്നതേ ഉള്ളൂ. റോമാലേഖനം 5:9 ഒൻപതാം വാക്യം 10 വാക്യം റോമരാജ്യത്തിന്റെ 9:10 ഒന്ന് പത്രോസ് 1:4 നാലാം വാക്യം റോമർ 5:9-10
അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും.
കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും, ഇനിയും രക്ഷിക്കപ്പെടും. 1 Petrus 1:4
അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക്,
അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക്, അന്ത്യകാലത്ത് രക്ഷ വെളിപ്പെടും എന്ന് പറഞ്ഞാൽ, ആദ്യം ഞാൻ ലളിത ഭാഷയിലേക്ക് പറഞ്ഞാൽ, ശിക്ഷ മാറിപ്പോയി എന്നൊക്കെ നമ്മളിപ്പോ പറയുന്നു, അത് ആത്മാവിന്റെ ബോധ്യത്തോടെ പറയുന്നു, പരിശുദ്ധാത്മാവ് പറയുന്നതനുസരിച്ച് നമ്മളും വിളിച്ചു പറയുന്നു. അകത്ത് നല്ല ബോധ്യമാണ്, പേടിച്ചൊന്നല്ല ജീവിക്കുന്നത്, ഭാവിയാണ് അങ്ങ് ചെല്ലുമോ ഇല്ലയോ എന്ന് പേടിച്ചൊന്നുമല്ല ജീവിക്കുന്നത്, ആത്മാവിന്റെ ഉറപ്പോടാണ് ജീവിക്കുന്നത്. എന്നാലും അവസാനത്തെ ദിവസം ഒരു പ്രഖ്യാപനം ഉണ്ടാവണം, നീ ഫൈനലി രക്ഷപ്പെട്ടിരിക്കുന്നു, തീ പൊയ്ക നീങ്ങിപ്പോയിരിക്കുന്നു, നിനക്ക് ന്യായവിധി ഇല്ല. അവസാനത്തെ ദിവസം ചെല്ലുമ്പോ അവിടെ ചെന്നിട്ട് വിളിക്കുമ്പോ നിനക്ക് ഒരു നല്ല ഓഹരി, ദൈവത്തിന്റെ കൂടി ഇരിക്കാൻ വേണ്ടി വിളിച്ചു ചേർക്കുന്ന ആ വിളിക്ക് പറയുന്ന പേരാണ് രക്ഷ, അന്തിമ രക്ഷ. അപ്പോഴാണ് ശരിക്കും പറയാൻ പറ്റുന്നത് രക്ഷപ്പെട്ടു. ഇപ്പോഴില്ലെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ഇപ്പോഴുള്ളതെല്ലാം യാഥാർത്ഥ്യമാണ്, രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്, ഇന്ന് അനുഭവിക്കുന്ന അനുഭവങ്ങൾ യാഥാർത്ഥ്യമാണ്, എന്നാൽ അന്ന് അന്തിമമായി രക്ഷപ്പെടും. എന്താണ് ഈ അന്തിമ രക്ഷ എന്ന് പറയുക? വചനം പറയുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെ തീ പൊയ്കയിൽ തള്ളിയിടും. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മരിച്ചു കഴിയുമ്പം വീട്ടുകാർക്കെല്ലാം പേടി, നല്ലൊരു കൂട്ടർക്കും ക്രിസ്ത്യാനിക്കും ജാതിക്കും ഒക്കെ എല്ലാ ജാതിക്കും പേടി, ദൈവമ്മ ഇങ്ങനെ എവിടെ പോയോ എന്തോ, എന്തായാലും നമുക്ക് ഉറപ്പൊന്നും ഇല്ല, പിന്നെ ഇനിയും നമ്മുടെ മതം അനുസരിച്ച് കുറെ കാര്യങ്ങൾ ചെയ്ത് പുള്ളി എങ്ങനെയും അങ്ങ് മെളികയറ്റി വിടാം. ഇതാണ് എല്ലാവരും ചെയ്യുന്നത്. എല്ലാവരും എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ നമ്മളാ പണിക്ക് പോകാറില്ല, കാരണം അങ്ങനെ ആർക്കും ചെയ്യാൻ പറ്റില്ല എന്ന് വേദപുസ്തകം തെളിച്ചു പറയുന്നത് കൊണ്ട് നമ്മൾ ചെയ്യാറില്ല. നമ്മുടെ പുള്ളികളെല്ലാം സ്വർഗത്തിൽ പോയെന്നൊന്നും അതിനർത്ഥമൊന്നും ഇല്ല. മരണ ചരമ പ്രസംഗത്തിൽ ചിലപ്പോൾ അടിച്ച് നിങ്ങളെല്ലാം അടിച്ച് മേപ്പ് മെളികയറ്റി വിട്ടേക്കാം, അതുകൊണ്ടൊന്നും ആരും പോവില്ല. മനുഷ്യനെ പ്രസാദിപ്പിക്കാനോ വീട്ടുകാരെ സന്തോഷിപ്പിക്കാനോ പിന്നെ ഉള്ള കാര്യം തിരിച്ചറിയാതിരിക്കാനോ ഒക്കെ ഇത്തരം പ്രസംഗങ്ങൾ നമ്മൾ നടത്തുമെങ്കിലും, സ്തോത്രം, നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും എഴുന്നേറ്റ് വരാനുള്ള ഒരു നാഴിക വരുന്നു. ഓർമ്മയുണ്ടായിരിക്കുമല്ലോ ലാസറിന്റെയും ധനവാന്റെയും കഥയറിയാൻ മേലാത്ത ക്രിസ്ത്യാനി കാണില്ല, കൊച്ചു ക്ലാസ്സിൽ തന്നെ അതൊക്കെ പഠിച്ചതാണ്, പഠിക്കാൻ പറ്റ മനുഷ്യരും ഉണ്ടാവാൻ തോന്നുന്നില്ല. അവിടെ തെളിച്ചു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ധനവാനും മരിച്ചു അടക്കപ്പെട്ടു, പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ, അങ്ങനല്ലേ വായിക്കുന്നത് Luke 16:23 പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലാറ്റു നോക്കി അബ്രഹാം പിതാവിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടിട്ട് പറഞ്ഞു, പിതാവേ ഞാനിവിടെ യാതന അനുഭവിക്കുന്നു, ദാഹിച്ചിട്ട് വയ്യ, ഒരു തുള്ളി വെള്ളം. എന്റെ വീട്ടുപടിക്കൽ വ്രണം നിറഞ്ഞു കിടന്ന അവന്റെ കൈ കൊണ്ടൊന്ന് മുക്കി എന്റെ നാവിനെ ഒന്ന് തൊടിയിക്കാൻ ഇങ്ങോട്ടൊന്ന് പറഞ്ഞു വിടണം, എന്നെ കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞില്ല, അവനെ ഇങ്ങോട്ടൊന്ന് വിടണം. അപ്പോഴാണ് പറയുന്നത് ഇവിടുന്ന് അങ്ങോട്ടും വരാൻ പറ്റില്ല, അവിടുന്ന് ഇങ്ങോട്ടും വരാൻ പറ്റില്ല, മരിച്ചപ്പോ എവിടെ പോയോ അവിടെ തന്നെ, അവിടുന്ന് പിന്നെ ട്രാൻസ്ഫർ ഇല്ല, ആരെ ശ്രമിച്ചാലും ട്രാൻസ്ഫർ ഇല്ല. അയാൾ എവിടെ പോയി? യാതനാസ്ഥലത്ത്. അങ്ങനെ പറയുന്നത് സ്ഥലത്തിന്റെ പേര് യാതനാസ്ഥലം. എവിടെ? പാതാളത്തിൽ. നല്ല വയ്ക്കുന്നത് പാതാളത്തിൽ യാതനാസ്ഥലത്ത്. ഒരു സമയത്ത് ഒരു കാർഡിയോ വാസ്കുലർ സർജൻ തന്റെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗിയെ ജീവനിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറെ സമയത്തേക്ക് ബോധം കാണില്ല, പിന്നൊന്ന് ബോധം തിരിച്ചു കിട്ടും. ബോധം വരുമ്പോഴെല്ലാം ഈ ഡോക്ടർ ദൈവമില്ലാത്തൊരു മനുഷ്യൻ, നാസ്തിക. ഇയാൾക്ക് ബോധം കിട്ടുമ്പോൾ അലറി വിളിച്ച് പറയും, ഡോക്ടർ എന്നെ തിരിച്ചു വിടരുത്, ഞാൻ പാതാളത്തിലാണ്, എനിക്ക് വേദന സഹിക്കാൻ മേല. പിന്നെയും കുറച്ച് അപേക്ഷയിലാവും. മടങ്ങി വരുമ്പോ വിരണ്ട് വിരളി പിടിച്ച് അലറി വിളിക്കും, ഡോക്ടർ ഐ ടോൾഡ് യു, നിങ്ങൾ അടിയോ പറഞ്ഞു എന്നെ തിരിച്ചു വിടരുത്. അയാളുടെ കണ്ണുരണ്ടിരിക്കുന്നതും അയാളുടെ മുഖം വിളറിയിരിക്കുന്നതും കണ്ടിട്ട് ഈ ഡോക്ടർക്ക് വിശ്വസിക്കേണ്ടി വന്നു, എന്തോ ഭയങ്കര അപകടം പിടിച്ച സ്ഥലമുണ്ട്. അയാൾ ദൈവത്തിൽ വിശ്വസിക്കേണ്ടി വന്നു. കുറെ വർഷങ്ങൾക്ക് മുമ്പ് 1990 സൈബീരിയയിൽ നടന്നൊരു സംഭവത്തെ കുറിച്ച് മലയാള മനോരമ പത്രത്തിൽ വന്ന വാർത്ത ഞാനും വായിച്ചതാണ്. ലോകത്തിലെ പല ന്യൂസ് പേപ്പറുകളിലും വന്നൊരു വാർത്തയാണ്. ഒരു റഷ്യൻ ശാസ്ത്രജ്ഞൻ അസാക്കോവ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഭൂമി ഡ്രില്ല് ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾക്ക് വേണ്ടി. ഡ്രില്ല് ചെയ്ത ഒരു ഭാഗത്ത് എന്നപ്പോൾ ശൂന്യതയായി, മണ്ണില്ല, പിന്നെ കല്ലില്ല. ഒരു വലിയ ശബ്ദവും കേട്ടു, ഭയങ്കര ടെമ്പറേച്ചറും ചൂടും കാണിച്ചു അവരുടെ അതിന്റെ അളവ് യന്ത്രത്തിൽ. പരിശോധിച്ച് നോക്കിയപ്പോൾ 2000 ഡിഗ്രി സെൽഷ്യസ് ചൂട്. എന്താണ് സംഭവം എന്നറിയാൻ അദ്ദേഹം അവരുടെ മൈക്രോഫോൺ താഴേക്കിറങ്ങിയപ്പോൾ കൂട്ട നിലവിളിയാണ് അവിടെ കേൾക്കുന്നത്. മനോരമയിൽ അന്ന് വന്ന വാർത്ത പാതാളം വരെ കുഴിച്ചു എന്നു. മനുഷ്യന്റെ നിലവിളി കേട്ടു. ഞാനും വായിച്ചതാണ്, കേട്ട് കഴിവിയല്ല, ഞാൻ നേരിട്ട് വായിച്ചതാണ്. 2 ദിവസം കഴിഞ്ഞപ്പോ വാർത്ത തിരുത്തി എന്നുള്ള സത്യമാണ്. കാരണം പാതാളമുണ്ട്, ദണ്ഡന സ്ഥലമാണെന്ന് അറിഞ്ഞാൽ മനുഷ്യൻ മുഴുവൻ മാനസാന്തരപ്പെട്ടു പോവും. അതുകൊണ്ട് തിരുത്തേണ്ടതൊരാവശ്യമായിരുന്നല്ലോ. പൊന്നു സുഹൃത്തെ, എന്താണ് നരകമില്ലെന്നോ? ഭൂമിയുടെ അടിയിൽ പാതാളമുണ്ടെന്നാണ് വചനം പറയുന്നതിന്റെ അർത്ഥം. കുറച്ചു പേര് ജീവനോടെ പാതാളത്തിൽ പോയതായിട്ട് വായിക്കുന്നുണ്ടല്ലോ. ഭൂമി വായി പിളർന്ന് അവരെ വിഴുങ്ങി. ഭൂമി അവരുടെ മേൽ ഭയങ്കര നിലവിളിയും കേട്ടു. യേശു എഫേസ്യരിലെ 4:7 വാക്യങ്ങൾ, അവൻ താഴേക്ക് പോയി കയറിയെന്നതിനാൽ അവൻ ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സ്വർഗാദി സ്വർഗ സകലത്തെ നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിന് മീതെ കയറിയവനുമാകുന്നു. അവിടെ പോയി അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. ഭൂമി നമ്മൾ ചിന്തിക്കുന്ന പോലെ കര കല്ലും മണ്ണും അല്ല. സ്തോത്രം. ഇവിടെ ഈ കിണർ, ഇവിടെ ഒരു ബോർവെൽ ഡ്രില്ല് ചെയ്തു. അപ്പൊ പലരും വിചാരിച്ചിരുന്ന ഇത് മുഴുവൻ വയലാണ്, ഇവിടെ നിന്ന് എത്ര കുഴിച്ചാലും ചെളിയും വെള്ളവും ആയിരിക്കും എന്നും പറഞ്ഞാണ് ഇവരെല്ലാം ഇരുന്നത്. 8 അടി കഴിഞ്ഞപ്പോ കട്ടിയുള്ള തറ, 45 അടി കഴിഞ്ഞപ്പോ പാറ. അല്ല, ഇത് ചുമ്മാ ചെളിയും മണ്ണൊന്നും അല്ല, പാറ.
ഭൂമിയുടെ ശാസ്ത്രം പറയുന്നത് പരമാവധി 100 കിലോമീറ്ററെ ഈ താഴോട്ട് കല്ലും മണ്ണും ഉള്ളൂ. പരമാവധി സമുദ്രത്തിന്റെ ആഴ സമുദ്രത്തിൽ ചിലപ്പോൾ അത് 3 കിലോമീറ്ററേ ഉള്ളൂ, ചിലപ്പോൾ 1 കിലോമീറ്ററേ ഉള്ളൂ. അതിനടിയിൽ ഒരു 2300 കിലോമീറ്റർ തിളച്ചു മറിയുന്ന പാറയാണെന്നാണ്. കേട്ടിട്ടില്ലേ അഗ്നിപർവ്വതം പൊട്ടുന്നു, ലാവ പുറത്തു വരുന്നു എന്ന് കേട്ടിട്ടില്ലേ തീ തുപ്പിക്കൊണ്ട്? ശാസ്ത്രം പറഞ്ഞ 2300 കിലോമീറ്റർ താഴ്ചയിൽ ഉരുകി മറിയുന്ന പാറയാണ്. അത് കഴിഞ്ഞാൽ 2900 കിലോമീറ്റർ ഉരുകിയ ലോഹമാണ് അതിന്റെ അടിയിൽ. ഏറ്റവും അടിയിൽ വളരെ സ്റ്റീല് പോലെ ഉള്ള ഒരു ഭാഗവും. ഈ ഉരുകി മറിയുന്ന പാറയുടെ ചൂട് ശാസ്ത്രം കണക്ക് കൂട്ടിയിരിക്കുന്നത് അറിയാമോ? സൂര്യന്റെ ഉപരിതലത്തിന്റെ ചൂട് 10,000 ഡിഗ്രി ഫാരൻഹൈറ്റ് ആണ് സൂര്യന്റെ ഉപരിതലത്തിന്റെ ചൂട്. പക്ഷെ ഭൂമിയുടെ അന്തർഭാഗത്തിന്റെ ചൂട് 12,000 ഡിഗ്രി ഫാരൻഹൈറ്റ് ആണ്. ഈ മണ്ണും കഴിഞ്ഞും കല്ലും കഴിഞ്ഞ് അഴോട്ട് പോയാൽ 12,000 ഡിഗ്രി ഫാരൻഹൈറ്റ് ചൂടാണെന്ന്. അപ്പൊ ഒരു തീപ്പയ്കുണ്ടോ? തീപ്പയ്കുണ്ടോ? ചിലർ ചോദിക്കാൻ എവിടുന്ന് വിറവ് കിട്ടിക്കൊണ്ടുവരുമെന്ന്.
ഇത്ര കാലം കത്തിക്കാൻ വിറവെവിടെ, വനം എവിടെ എന്ന് ചോദിക്കും. ഹേയ്, ഇതിനടിയിൽ വെച്ചിരിക്കുന്ന ഇതിന് വിറവ് വേണോ? അല്ല, സൂര്യൻ ഇത്രയും കാലം കത്തിയല്ലോ. എന്തോ ഒരു ചൂടാണെന്നറിയാമോ സൂര്യന്? ഇത്രയും കാലം കത്തിക്കാൻ ആര്, നിങ്ങളാരും വിറവ് കൊണ്ട് കൊടുത്തോ? ഏത് ശാസ്ത്രം വിറവ് കൊണ്ട് കൊടുത്തോ? കത്തിജ്വലിക്കുവാൻ, ഇതിനെ നിർമ്മിക്കാൻ അധികാരമുള്ളവന് പാതാളമില്ല എന്ന് ധരിക്കരുത്. വചനം പറഞ്ഞു ഉണ്ടര് പാതാളം. തീയുടെ പൊയ്കിയാണത്, കളിക്ക് വേദപുസ്തകം പറഞ്ഞതല്ല. അല്ല, ഇത് പേടി കേൾക്കുമ്പോ പേടിപ്പിക്കാൻ പറയാന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തവനെ ഇടാൻ ജയിലില്ലേ? ഇല്ലേ? തെറ്റിനനുസരിച്ച് ശിക്ഷയില്ലേ? ഇപ്പോഴത്തെ നിലവിളിയല്ലേ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തി കൊന്നാൽ അവർക്ക് മരണശിക്ഷ കൊടുക്കണം എന്നുള്ള ഇന്നത്തെ മുറവിളിയല്ലേ? തെറ്റ് ചെയ്തവന് മരണം വരെ ശിക്ഷ കൊടുക്കാൻ ഭൂമിയിൽ സംവിധാനമുണ്ടെങ്കിൽ നിത്യനായ ദൈവത്തിന് തെറ്റ് ചെയ്തവന്റെ മേൽ ശിക്ഷ നടത്താൻ സംവിധാനമില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ എന്താണ് നിങ്ങളുടെ നീതിബോധം? അതെന്നെ, ഒരു ശിക്ഷയുണ്ട്, ഒരു ദണ്ഡനമുണ്ട്. കഴിഞ്ഞിടയ്ക്ക് ശാസ്ത്രം കണ്ടുപിടിച്ച ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല, ഭൂമിയിൽ ചില ഭാഗത്ത് ആഴ സമുദ്രത്തിൽ 3 കിലോമീറ്റർ 1 കിലോമീറ്റർ പിന്നെ മണ്ണും കല്ലും ഉള്ളൂ. അങ്ങനൊരു ഭാഗത്ത് ഈ ആഴക്കടലിൽ പരീക്ഷണം നടത്തുന്നവർ പരീക്ഷണം നടത്തി വെച്ചപ്പോ ഒരു വിള്ളൽ, ഭയങ്കര ചൂടവിടെ, അവിടെ ഒരു പുഴുവിനെ കണ്ടു, 8 അടി നീളം ആ പുഴുവിന്. വേദപുസ്തകം പറഞ്ഞു പാതാളത്തിൽ പുഴുണ്ടെന്ന്, അവിടെ കിടക്ക പുഴു, പുതപ്പ് കൃമി. അപ്പൊ വലിയ പുഴുടെ മളി കിടക്കുക, പിന്നെ ഇങ്ങനെ ഞൊളക്കുന്ന പുഴു മേത്തൂടെ പുതപ്പായിട്ട് എടുത്തിടുക. അത്രയ്ക്ക് ഭീകരമാണ് അവിടുത്തെ സ്ഥിതി എന്ന്. ഇതൊന്നും കളിക്കാൻ പറഞ്ഞല്ല. അവർ നോക്കിയപ്പോ 8 അടി നീളമുള്ള പുഴു. ഭൂമിയിൽ ആർക്കാണ് 8 അടി നീളമുള്ള മനുഷ്യൻ? നമുക്ക് എല്ലാവർക്കും ഏറെക്കുറെ 5.5 അടി 6 അടി 6.5 അല്ലേ ഉള്ളൂ? അല്ല, അങ്ങനെ അറ്റം മൂത്ത് പോയാൽ 7 അല്ല 7.5 ഉള്ളൂ. 8 അടി നീളമുള്ള പുഴു, അതിനേക്കാൾ നീളമുള്ള ഇല്ലെന്നല്ല, പക്ഷേ അത്രയും ഒരെണ്ണം ഭൂമിയുടെ ഈ പരപ്പിൽ തന്നെ വന്ന് പ്രത്യക്ഷപ്പെട്ടെങ്കിൽ പുഴുവുണ്ടെന്ന് വേദപുസ്തകം പറയുന്ന കഥയല്ല ഈ പുസ്തകം പറയുന്നത്, മുഴുവൻ സത്യമാണ്. ഇതിനകത്ത് ഒരു വാക്ക് തെറ്റില്ല, ഒറ്റ വാക്ക് തെറ്റില്ല. സകലത്തിന്റെയും ദണ്ഡനത്തിന്റെ ഒരു സ്ഥലമുണ്ട്, മരിച്ചാൽ അങ്ങോട്ട് പോകും. ആലോചിക്കണം, രക്ഷപ്പെട്ടു എന്ന് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടോ രക്ഷപ്പെട്ടു എന്ന്? എന്താണെന്ന് അസൽ രക്ഷ? അവസാനത്തെ ദിവസം ഈ തീപ്പൊയ്കയിൽ പോകാതെ സ്വർഗത്തിൽ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ കൂടെ ജീവിക്കുന്ന ജീവിതത്തിന്റെ പേരാണ് രക്ഷ. അതിന് വേറെ ഒരു പേര് കൂടിയുണ്ട്, അതിന് പറഞ്ഞ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം എന്ന് പറഞ്ഞാൽ പുത്രൻ അപ്പനെ പോലിരിക്കണം അല്ലെ? ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ദൈവത്തെ പോലിരിക്കണം. ഈ ശരീരം പാപം നിമിത്തം തകർച്ച ഭവിച്ച ശരീരമാണ്, ഇതിനെ ഞാൻ ഒരു ദിവസം കൈമാറ്റം ചെയ്യും. എന്റെ മരണത്തിൽ ഇതിനെ കൈമാറ്റം ചെയ്യും. എന്റെ മരണത്തിൽ ഇത് ഭൂമിക്കും എടുക്കും. ഇതെന്നും താമസിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്നതല്ല, ഇത് കൈമാറ്റം ചെയ്തിട്ട് ഞാൻ പോയി താമസിക്കാനുള്ള ചേരുന്ന ഒരു ശരീരത്തോട് എന്നെയും നിങ്ങളെയും മടക്കി വിളിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം വേറൊരു ദിവസമല്ല, ആകാശത്തിൽ കർത്താവായി യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്ന ഒരു ദിവസം. കർത്താവ് ഗംഭീരനാദത്തോടെ പ്രധാന ദൂതന ശബ്ദത്തോടെ ദൈവത്തിന്റെ കാഹളത്തോടെ ഇറങ്ങി വരുന്ന ദിവസം. അന്ന് ഈ ശരീരം യേശുക്രിസ്തുവിന്റെ സ്വർഗത്തിൽ പോയ ശരീരം പോലിരിക്കും. സ്വർഗത്തിൽ ചെന്ന ശേഷമുള്ള ശരീരം, പോയപ്പോ കണ്ട ശരീരമല്ല, അവിടെ ചെന്നതിന് ശേഷം കണ്ട ശരീരം. അതല്ലേ കഴിഞ്ഞ ദിവസം ഇവിടെ വായിച്ചത്, നമ്മുടെ താഴ്ചയുള്ള ശരീരം അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. പിന്നെ എന്റെ ഈ നിറത്തിലല്ല ഇതിനെ കാണുന്നത്, വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്നത്തെ സൂര്യന് 7 മടങ്ങ് അന്ന് പ്രകാശം കൂടും. എന്നാലും അതിനേക്കാൾ വലിയ പ്രകാശത്തിൽ നിങ്ങളും ഞാനും ഉയർത്തുവരാൻ വേണ്ടി യേശു ക്രിസ്തു വരാൻ പോകുന്നു. യേശു വരാൻ പോകുന്നു. വരുന്ന ദിവസം നമ്മുടെ ഈ ശരീരത്തെ വേറൊരു ലോകത്തിൽ കൊണ്ടുപോകുവാൻ തയ്യാറാക്കി യേശുവിന്റെ കൂടെ പോകാൻ തയ്യാറായവർ. മറ്റവർക്ക് മറ്റേ പുഴു തീയെ, എന്നാൽ രക്ഷപ്പെട്ടവന് അവസാനം രക്ഷപ്പെട്ട് ഈ തേജസ്സോടുകൂടെ സ്വർഗത്തിൽ പോകുന്നതിന്റെ പേരാണ് രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെട്ടവൻ ഇന്ന് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവൻ നാളൊരു ദിവസം
രക്ഷിക്കപ്പെടും. അതിനെ മഹത്വീകരണം എന്ന് വിളിക്കും. ദൈവത്തിന്റെ മഹത്വം സ്വീകരിക്കുന്ന ദിവസം, ഈ ശരീരത്തിന്റെ മേലും മഹത്വം ഉൾക്കൊള്ള ദിവസം. ഇന്ന് അന്തരംഗത്തിൽ ദൈവത്തിന്റെ മഹത്വം വന്നു, ആ മഹത്വം വിശുദ്ധിയിൽ കാക്കുന്നു. നാളെ ഈ പുറം ശരീരം കൂടി ആ മഹത്വത്തിൽ മൂടപ്പെടും. ഇതിന്റെ പേരാണ് രക്ഷ. സകല മനുഷ്യരും രക്ഷിക്കപ്പെടണം ദൈവം ആഗ്രഹിക്കുന്നു. രക്ഷ ഒരാൾക്ക് വേണ്ടിയല്ല. യേശുവിനെ കണ്ടപ്പോൾ വിളിച്ചു പറഞ്ഞിങ്ങനെയാണ്, സകല ജാതികളുടെയും മുമ്പിൽ നീ ഒരുക്കിയിരിക്കുന്ന രക്ഷയെ എന്റെ കണ്ണ് കണ്ടുമല്ലോ. ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ ഇച്ഛിച്ച് ദൈവം തന്റെ പുത്രന്റെ വരവ് അല്പം, ദൈവത്തിന് താമസമല്ല നമ്മുടെ കണക്കിന്, ഒന്ന് വെയിറ്റ് ചെയ്യുക. ചിലരൂടെ രക്ഷിക്കപ്പെടാൻ, പുനലൂർ ചിലരൂടെ രക്ഷിക്കപ്പെടുവാൻ, ഇതിനകത്തിരിക്കുന്ന ചിലരുകൂടി ഒരുങ്ങുവാൻ, വിശുദ്ധി ഇല്ലാത്ത ചിലർ വിശുദ്ധിയിലേക്ക് വരുവാൻ, പാപത്തിന്റെ കെട്ടുകളുള്ളവർ അത് അഴിച്ചു കളവാൻ, അത് കുടഞ്ഞു കളവാൻ ഇന്ന് രാത്രി മേശ് നോക്കിയിരിക്കുന്നു. ഒന്നുകൂടെ ഞാൻ വിളിച്ചു പറയുന്നു, ആ രക്ഷയിൽ രോഗശാന്തിയുമുണ്ട്. ഈ പറഞ്ഞ രോഗശാന്തിയും ഈ രക്ഷയിലുണ്ട്. ഈ പറഞ്ഞ ഭൂതത്തിലുള്ള വിടുതലും ഈ രക്ഷയിലുണ്ട്. കഷ്ടത്തിൽ നിന്നുള്ള വിടുതലും ഈ രക്ഷയിൽ ഉണ്ട്. സംഗതികളെല്ലാം താറുമാറായി പോകുന്നു, എല്ലാം വല്ലാതെ പോകുന്നു എന്ന് തോന്നുന്ന സ്ഥാനത്ത് നമ്മുടെ രക്ഷിതാവായ ദൈവവും നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയും, കാറ്റേ അടങ്ങുക, കടലേ ശാന്തമാവുക. രക്ഷിക്കപ്പെട്ടവനെ, രക്ഷിക്കപ്പെട്ടവളെ, ഇന്ന് രാത്രി ദൈവം നൽകുന്ന ആ രക്ഷയുടെ അവകാശം കൂടി ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഒന്ന് അവകാശപ്പെടുത്തിക്കൂടെ? നമ്മുടെ ദൈവമാണ് രക്ഷിക്കുന്നത്. നമ്മുടെ ദൈവത്തിന് സൗഖ്യമാക്കുവാൻ കഴിയും. നിന്റെ സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്നു. സകല ഭൂതങ്ങളുടെ മേൽ, പാതാളത്തിന്റെ സകല ബലത്തിന്റെ മേൽ, സകല മന്ത്രവാദത്തിന്റെ മേലും, സകല ആഭിചാരത്തിന്റെ മേലും, സകല കൈവിഷ ശക്തികളുടെ മേലും ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമം നിമിത്തം രക്ഷിക്കപ്പെട്ടവർക്ക് മോചനമുണ്ട്. അല്ലാത്തവർക്ക് അതിന്റെ ബലത്തെ കിടത്താൻ കഴിയില്ല. പക്ഷെ രക്ഷിക്കപ്പെട്ടവരുടെ നേരെ കൈവശം നിന്റെ നേരെ ഭരിക്കില്ല, മന്ത്രവാദം നിന്റെ നേരെ ഭരിക്കില്ല. പാതാളത്തിന് മുഴിശക്തി ഇറങ്ങി വന്നാലും രക്ഷിക്കപ്പെട്ടവൻ ധൈര്യമായി നിന്ന് വിളിച്ചു പറയണം, രക്ഷ എന്ന ശിരസ്ത്രം എടുത്ത് തലേ വെച്ചോണ്ട് പറയണം, ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പിശാചേ ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പാതാളമേ ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നിനക്ക് എന്റെ മേൽ അധികാരമില്ല. ഹല്ലേലൂയ. രാത്രി വിശ്വാസത്തോടെ വിളിച്ചു പറയാമോ, ഭയം നീങ്ങിപ്പോകട്ടെ. ദുഷ്ടാത്മാക്കൾ ദണ്ഡിപ്പിക്കുന്ന കുടുംബങ്ങളുണ്ട്, പലതരം ബാധകൾ ഒന്നിന് പിന്നാലെ ഒന്നായി ആത്മലോകത്തിൽ വന്നിട്ടും പിടിവിടാതെ കഷ്ടത്തിലായിരിക്കുന്നവരുണ്ട്. അറിയണം, രക്ഷിക്കപ്പെട്ടു പറയുന്നതിൽ ഈ വിടുതൽ ഉൾപ്പെടുന്നു. ഇതിന്ന് രാത്രി അവകാശമാക്കേണ്ടതാണ്. എഴുന്നേറ്റ് നോക്കും ഒരു നിമിഷം. ഈ ദിവസങ്ങളിൽ നാം ഇവിടെ ദൈവസന്നിധിയിൽ വന്നു, ദൈവത്തിന്റെ വചനത്തിന്റെ അടുക്കൽ വന്നു. ഇന്ന് രാത്രി ഈ രക്ഷയെ കുറിച്ച് വിളിച്ചു പറയുന്ന സമയം. ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഇറങ്ങിപ്പോകാനുള്ള നേരമല്ല. ദൈവത്തിന്റെ ആത്മാവിന് നമ്മുടെ മേൽ ഈ വചനത്താൽ ചില കാര്യം ചെയ്യാനുണ്ട്. പ്രസംഗിക്കുന്ന പ്രസംഗ നിമിത്തമല്ല, തന്റെ വചന നിമിത്തം, തന്റെ അധികാരം നിമിത്തം, തന്റെ പുത്രനായ യേശു ക്രിസ്തു നിമിത്തം. ഞാനിതിന്റെ ഒരു ഘോഷകൻ എന്നതിൽ കവിഞ്ഞ് വേറെ ഒന്നും എന്റെ പക്കൽ പറയാനില്ല. പക്ഷേ ഇതിന് നായകൻ യേശു ക്രിസ്തുവാണ്. ആമേൻ. ഇന്നും പാപത്തിന്റെ കുറെ കാര്യങ്ങൾ ബാക്കി ജീവിതത്തിലുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ രക്തം നിമിത്തം, പരിശുദ്ധാത്മാവിന്റെ സഹായം നിമിത്തം അതിന്റെ കയറുകളെ ഒന്ന് അറുത്ത് കളവാൻ ഇന്ന് ഒന്ന് തയ്യാറാകുമോ? നിങ്ങളെ കെട്ടിയിട്ടിരിക്കുന്ന പോലെ അത് കയറി പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പറഞ്ഞതാണ് കയറൊന്ന് അഴിച്ചു കളയാൻ, ഒരു മോചനം ഉണ്ടാകുവാൻ. വികാര ജീവിതത്തിന്റെ മേൽ ജയമില്ലെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തോട് പറ, കർത്താവേ എന്റെ തലയ്ക്കകത്ത് കണ്ട വിചാരങ്ങളെല്ലാം കയറി വരുന്നു, എനിക്ക് ഇന്ന് രാത്രി ഒരു രക്ഷ വേണം. ചിന്തയിൽ നിന്ന് എനിക്ക് രക്ഷ വേണം. വർത്തമാനം പറയുന്ന നിയന്ത്രണമില്ലാതെ നിങ്ങളെ കൊണ്ട് വർത്തമാനങ്ങൾ പറയിച്ച് നിങ്ങളെ പാതാളത്തിൽ കൊണ്ടുപോകാൻ ഈ വഴികളെല്ലാം ഉണ്ടാക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവത്തോടൊന്ന് വിളിച്ചു പറയുമോ, എന്റെ നാവിന്റെ മേൽ ഇന്ന് രാത്രി എനിക്കൊരു ജയം വേണം. അരുതാത്ത വാക്കുകൾ പറയാതിരിക്കാൻ എനിക്കൊരു ജയം വേണം. ഹാലലൂയ. ജഡം ശക്തമായി നിന്ന് അശുദ്ധിയും മലിനതയും ജീവിതത്തിൽ കൊണ്ടുവരുന്നിടത്ത്, ഇന്ന് രാത്രി അതിൻ്റെ അധികാരങ്ങളെ തകർത്ത് കളവാൻ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ അടുക്കിലേക്ക് ഒന്നടുത്ത് വരുമോ, അടുത്ത് വരുമോ? ഹൃദയങ്ങളെ വണക്കുമോ? കണ്ണുകൾ അടയ്ക്കുമോ? ഒന്നുകൂടെ ഞാൻ വിളിച്ചു ചോദിക്കുന്നു, വിളിച്ചു പറയുന്നു,
രോഗശാന്തി
ഈ രക്ഷയുടെ ഭാഗമായിട്ടുള്ളതാണ്. ഏത് രോഗത്തിൽ നിന്നും വിശ്വസിക്കുന്നവർക്ക് ഇവിടെ വച്ച് സൗഖ്യം പ്രാപിക്കാം. ഇതിൻ്റെ സത്യമാണിത്. ഇന്ന് രാത്രി വേണ്ടി ഏത് തരത്തിലുള്ള തകർച്ചകളുടെ മേലും ജയം നൽകുന്ന കർത്താവിൻ്റെ പ്രവൃത്തി ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്. ആമേൻ. ദണ്ഡനങ്ങളുമായി രാത്രികളിൽ വീട്ടിൽ വന്ന് ഉപദ്രവങ്ങൾ ചെയ്യുന്ന ദുഷ്ട പിശാചിന്റെ മേൽ ഇതിനകത്ത് ഇന്ന് രാത്രി ജയമുണ്ട്. നിങ്ങൾ ആ ദണ്ഡനത്തിൽ കിടക്കാൻ പാടില്ല, അതിന്റെ ആവശ്യമില്ല. ഇന്ന് രാത്രി രക്ഷ വരുന്നു. കണ്ണുകളടയ്ക്കുമോ? ഹൃദയങ്ങളെ വണക്കുമോ? ആത്മാവിന്റെ കൃപയിൽ ഒരു സെക്കൻഡ് നേരം ദൈവത്തോട് പ്രാർത്ഥിക്കുമോ? ഒരു സെക്കൻഡ്. റൂമനഹസ്തറിയ കണ്ണുകളടയ്ക്കുമോ? പ്രാർത്ഥിക്കാൻ പോയ ശരിയായ ഈ രക്ഷയുടെ മണ്ഡലം ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ ഏത് ഭാഗത്തേക്കാണോ ഇത് ബാധകമായിരിക്കേണ്ടത്, എവിടെയാണോ ദൈവത്തിന്റെ രക്ഷ വരേണ്ടത്, ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിക്കുമോ? പൊന്ന സഹോദരങ്ങളെ, ഇത് കേവലം പ്രസംഗമല്ലല്ലോ, ഇത് സത്യ സുവിശേഷമല്ലേ? ഇത് ദൈവശക്തിയുടെ വ്യാപാരത്തിൻ്റെ ഇടമല്ലേ? കണ്ണുകളച്ച് കൈകളെ ഉയർത്തി അല്പസമയം ദൈവത്തിൻ്റെ മുൻപാകെ ഒന്ന് പ്രാർത്ഥിക്കുമോ? ദൈവശക്തിയുടെ വ്യാപാരത്തിൻ്റെ കീഴിൽ ഇന്ന് രാത്രി ഒന്ന് അടുത്തു വരുമോ? നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇന്ന് രാത്രി ആ രക്ഷ എൻ്റെ മേൽ വരണമേ. ഏത് മണ്ഡലത്തിലാണ് വേണ്ടത് ദൈവത്തോട് വ്യക്തിപരമായി ചോദിച്ചോളൂ. വികാര ജീവിതത്തിലാണോ എടുത്തു പറഞ്ഞുകൊള്ളൂ. ഇതുവരെ പാപം പോയിട്ടില്ലേ, ഇന്ന് രാത്രി പ്രാർത്ഥിക്കോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാച് ദണ്ഡിപ്പിക്കുന്ന മണ്ഡലങ്ങളാണോ ഇന്ന് രാത്രി ജയമെടുക്കൂ. ഞാൻ എടുത്തു പറയുന്നു, ദുർഭൂതങ്ങളുടെ ബാധകൾ, അതിൻ്റെ പലവിധ സന്ദർശനങ്ങളും പലവിധ ഭീതിപ്പെടുത്തലുകളും അനുഭവിക്കുന്ന നിങ്ങൾ ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ രക്തം നിമിത്തം ഇതിനകത്ത് നിന്ന് ജയമെടുത്തോണ്ട് പോവൂ. പാതാളത്തിന്റെ ശക്തിയുടെ മേൽ യേശു ക്രിസ്തുവിന്റെ നാമത്തെ എനിക്ക് ജയമുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞോളൂ. കുഞ്ഞാടിന്റെ രക്തം നിമിത്തം ഇന്ന് രാത്രി ജയമുണ്ട്. വിശ്വസിച്ച് സ്തോത്രം ചെയ്തേറ്റ് പറയും. വായി കൊണ്ടേറ്റ് പറഞ്ഞോളൂ, വായി കൊണ്ടേറ്റ് പറഞ്ഞോളൂ. ഇവിടെ ആദ്യത്തെ ദിവസം പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ വായി കൊണ്ട് പറയൂ. പറയുന്നതിൽ നിന്ന് രാത്രി ഒരു ദൈവപ്രവൃത്തി ഉണ്ടാവും, ഒരു ഉദ്ധാരണം ഉണ്ടാവും, വിടുതലുണ്ടാവും. അത് സംഭവിക്കും. വിശ്വാസത്തോടെ പ്രഖ്യാപിക്കൂ, വിശ്വാസത്തോടെ പ്രഖ്യാപിക്കൂ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വിശ്വാസത്താൽ സ്വീകരിക്കാനുള്ള നേരം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ശരീരത്തിന്റെ മേൽ രോഗശാന്തി വരും. അത്ഭുത ശക്തിയുടെ പകർച്ച ജീവിതത്തിന് വേണ്ടി വെളിപ്പെട്ടു വരും. വിശുദ്ധിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. നിത്യജീവന് വേണ്ടി വെളിപ്പെട്ടു വരും. നാടേ രക്ഷിക്കപ്പെടണമേ, വ്യക്തികളെ രക്ഷിക്കപ്പെടണമേ. അധികാരമുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അങ്ങയുടെ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അങ്ങയുടെ സന്നിധാനത്തിൽ സമർപ്പിക്കുന്നു. ഇവിടെ വചനം കേട്ടവരെയും ദൂരെ വചനം കേട്ടവരെയും അവിടുത്തെ സന്ദർശിക്കണമേ. കർത്താവേ, ഈ മാധ്യമത്തിലൂടെ ദൂരെ ഇരുന്ന് വചനം കേൾക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുടെ മേൽ ഇന്ന് രാത്രി ആത്മാവിന്റെ ഒരു പകർച്ച അയക്കണമേ. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ, യേശു ക്രിസ്തുവിന്റെ നാമത്താൽ ബാധകൾ ഇന്ന് രാത്രി നീങ്ങിപ്പോകട്ടെ, രോഗങ്ങൾ വിട്ടുപോകട്ടെ, ദുർഭൂതങ്ങളുടെ ശക്തികൾ ഇന്ന് രാത്രി അഴിഞ്ഞു പോകട്ടെ, മന്ത്രവാദത്തിന്റെ ബലം ഇന്ന് രാത്രി കെട്ടുപോകട്ടെ. പാതാളത്തെ ജയിച്ചവൻ, മരണത്തെ ജയിച്ചവൻ, ഹല്ലേലൂയ, യേശു ക്രിസ്തു, യേശു ക്രിസ്തു, യേശു ക്രിസ്തു, അവിടുത്തെ ദൈവാദി ദൈവം, കർത്താദി കർത്തൻ. കം ഓൺ, ഇന്ന് രാത്രി സ്വീകരിക്കുവാനുള്ള സമയം, അവിടുത്തെ ശക്തി ഏറ്റെടുക്കുവാനുള്ള നേരം. സൗഖ്യമാകൂ, വിടുതൽ കൈക്കൊള്ളൂ. പിശാചിന്റെ പ്രവൃത്തികളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഴിച്ചു കളയുന്നു.
ഏറിയ നീലത്തിൽ കുഞ്ഞാടിന്റെ കുഞ്ഞാടിന്റെ വില ഏറിയാ നിടത്ത് പറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്ത് പറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട
കുഞ്ഞാട്ടിന്റെ കുഞ്ഞാടിന്റെ വില ഏറിയാ നിടത്ത് കുഞ്ഞാടിന്റെ വില ഏറിയാ നിടത്ത്
പറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്ത് പറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട
ഓ ഫറവോ ഞാൻ ഇനി അടിമയല്ല
ഫറവോ ഞാൻ ഇനി അടിമയല്ല പരമസിയോനിൽ ഞാൻ അടിമയല്ല പരമസിയോനിൽ ഞാൻ അടിമയല്ല
മരുവിലെ ദൈവം എനിക്ക് അധിപതിയെ
മരുവിലെ ദൈവം എനിക്ക് അധിപതിയെ തരൂം അവൻ പുതുമന്ന അതുമതിയെ തരൂം അവൻ പുതുമന്ന അതുമതിയെ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി
എന്നെ
കടന്നു പോയി സംഹാരദൂതൻ എന്നെ കടന്നു പോയി സങ്കടങ്ങൾ സകലവും തീർന്നു പോയി സംഹാരദൂതൻ എന്നെ കടന്നു പോയി സംഹാരദൂതൻ എന്നെ കടന്നു പോയി
മനോഹരമായ കനാൻ ദേശമേ
മനോഹരമായ കനാൻ ദേശമേ അതേ എനിക്കഴിയത്തൊരവകാശമേ അതേ എനിക്കഴിയത്തൊരവകാശമേ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി സംഹാരദൂതൻ എന്നെ കടന്നു പോയി സംഹാരദൂതൻ എന്നെ കടന്നു
ആനന്ദമേ
ആനന്ദമേ പരമാനന്ദമേ ആനന്ദമേ പരമാനന്ദമേ കനാൻ ജീവിതം എനിക്കാനന്ദമേ കനാൻ ജീവിതം
എന്റെ ബലവും എന്റെ സങ്കേതവും എന്റെ ബലവും എന്റെ
സങ്കേതം
എന്റെ
ക്ഷയുവേശുവത്രേ
എന്റെ
ബലവും എന്റെ സങ്കേതവും എന്റെ ബലവും എന്റെ സങ്കേതവും
എന്റെ ക്ഷയുവേശുവത്രേ
ഹല്ലേലൂയ എന്റെ ക്ഷയുവേശുവത്രേ
കുഞ്ഞാട്ടിന്റെ
കുഞ്ഞാട്ടിന്റെ വില ഏറിയാ നിടത്തിൽ കുഞ്ഞാട്ടിന്റെ വില ഏറിയാ നിടത്തിൽ പറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ പറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട സങ്കടങ്ങൾ സകലവും തീർന്നു പോയി സംഹാരമുഷ്ടു പോയി സംഹാരദുരൻ എന്നെ കടന്നു പോയി സങ്കടങ്ങൾ സകലവും തീർന്നു പോയി സംഹാരദുരൻ എന്നെ കടന്നു പോയി സംഹാരദുരൻ എന്നെ കടന്നു പോയി ഇനി അടിമയല്ല പരമസിയോനിൽ ഞാനല്ല പരമസിയോനിൽ
ഓ ഫറവോനിൽ
ഞാൻ ഇനി അടിമയല്ല ഇനി അടിമയല്ല പരമസിയോനിൽ ഞാനല്ല പരമസിയോനിൽ ഞാനല്ല സങ്കടങ്ങൾ സകലം തീർന്നു പോയി സംഹാരദൂതൻ എന്നെ കടന്നു പോയി സംഹാരദൂതൻ
Hallelujah.
രാത്രി ഇതിനകത്തൊരു പ്രത്യേക വിടുതലിന് വേണ്ടി ആവശ്യമുള്ളവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. വചനം കേട്ടിട്ട് മാത്രം പോയാൽ പോരാല്ലോ, ഏതെങ്കിലും മണ്ഡലത്തിൽ ഇന്ന് രാത്രി ഒരു രക്ഷ, ഒരു വിടുതൽ അത്യാവശ്യമാണ് എന്ന് ബോധമുള്ളവർ, അങ്ങനെ നിർബന്ധക്കാർ മുമ്പോട്ട് വരൂ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയാൽ യോഗം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും ഉടൻ തന്നെ. എന്നാലും പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ഏതെങ്കിലും മണ്ഡലത്തിലാകട്ടെ, ദൈവത്തിന്റെ രക്ഷ കാംക്ഷിക്കുന്നവർ കേവലം രക്ഷിക്കപ്പെടാൻ മാത്രമല്ല, ഞാൻ പറഞ്ഞ വിവിധ മണ്ഡലങ്ങളുണ്ടല്ലോ സഹോദരന്മാരെ സഹോദരിമാരെ, ഓടി മുമ്പോട്ട് വരുവേൻ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സന്ദർശിക്കുന്ന സ്ഥലം, വരൂ, വിശ്വാസത്തോടെ വരൂ, ആരും ഭയപ്പെടണ്ട. രോഗമാണോ, ഇന്ന് രാത്രി യേശുക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമുണ്ടാകും. പലതരം ബന്ധനങ്ങളാണോ, ഇന്ന് രാത്രി വിടുതലുണ്ടാകും. കുടുംബത്തിന്റെ മേൽ വരുന്ന ശാപങ്ങളാണോ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അതിന് മോചനമുണ്ടാകും. മന്ത്രവാദ ശക്തികളാണോ, ഇന്ന് രാത്രി അതിന്റെ കെട്ടുകളെ ദൈവം അഴിച്ചു കളയും. എത്ര അധ്വാനിച്ചിട്ടും കരകയറാൻ കഴിവില്ലാതെ കടത്തിൽ പിന്നെയും പിന്നെയും കുടുക്കിയിടുന്ന നിന്നെ മുട്ടിക്കുന്ന ശക്തിയാണോ, ഇന്ന് രാത്രി അതിന്റെ പിടിയിൽ നിന്ന് പുറത്തു വരാൻ കമാൻ വിശ്വാസത്തോടെ വരൂ. ദൈവം ഇന്ന് രാത്രി തന്റെ ഒരു പ്രവൃത്തി ഇവിടെ അയക്കും. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സഹോദരിമാരിൽ ചിലർ മുമ്പോട്ട് വരൂ. ദൈവത്തിന്റെ ദാസന്മാരുടെ ഭാര്യമാരിൽ ചിലർ മുന്നോട്ട് വരൂ. ദൈവത്തിന്റെ ദാസന്മാർ മുമ്പോട്ട് വരൂ. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ദൈവം തന്റെ പ്രവൃത്തി ഇവിടെ അയക്കാൻ പോവുകയാണ്. വിടുതലിന്റെ പ്രവൃത്തി ദൈവം ഇവിടെ അയക്കുകയാണ്. കമാൻ വിശ്വാസത്താൽ ഓടി വരട്ടെ. ആരാധന നിൽക്കുന്നവൻ ഇന്ന് രാത്രി ഒരു വിടുതലിന് വേണ്ടി വരൂ, രക്ഷയ്ക്ക് വേണ്ടി വരൂ. ഇവിടെ പ്രാർത്ഥിച്ച് യോഗം അവസാനിപ്പിക്കും. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ സമയമെടുക്കുന്നതാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ശക്തിയുടെ ഒരു വ്യാപാരം ഉണ്ടാകും. ഇനിയും മുമ്പോട്ട് വരാൻ ആഗ്രഹമുള്ളവർക്ക് മുമ്പോട്ട് വരാം. ആമേൻ. ദൈവം വിട്ടുതലയക്കുന്ന രാത്രിയാണ്, ദൈവത്തിന്റെ സ്വാതന്ത്ര്യം കൽപ്പിക്കുന്ന രാത്രിയാണ്. ചെറുപ്പക്കാരാവാം, പ്രായമുള്ളവരാവാം, പാപ സ്വഭാവത്തിന് മേൽ ജയമില്ലാത്ത മണ്ഡലമാവാം, ഇന്ന് രാത്രി ദൈവം തന്റെ പുത്രനായ യേശു നിമിത്തം സൗഖ്യം തരാൻ പോവുകയാണ്.
സർവശക്തനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ പുത്രന്റെ നാമം നിമിത്തം ഈ ഓഡിറ്റോറിയത്തിൽ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭൂതശക്തിയാൽ ഭാരപ്പെടുന്നവര്, രോഗശക്തിയാൽ ഭാരപ്പെടുന്നവര്, പാപശക്തിയാൽ ഭാരപ്പെടുന്നവര്, ജയമില്ലാതെ ഇരിക്കുന്നവര്, സംസാരത്തിൽ കർത്താവേ നിന്റെ നിയന്ത്രണമില്ലാതിരിക്കുന്നവര്, വിവിധങ്ങളായിരിക്കുന്ന നിലവാരങ്ങളിൽ കുറവുകളുള്ള ഈ സഹോദരിമാർക്ക് വേണ്ടി, ഈ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അഭിഷിക്തന്റെ ശബ്ദത്തിൽ വിശ്വസിച്ച് ഈ മുൻപോട്ട് കടന്നു വന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ തേജസ് ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങട്ടെ, ഓരോ ശരീരത്തിലും ഇറങ്ങട്ടെ, ഓരോ ആത്മാവിലും വ്യാപരിക്കട്ടെ, ഓരോരുത്തരും രക്ഷപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഉടലമാണ് മാറിയ സന്താനം ഉടപാല ഭക്ഷ്യാതന ദൈവത്തിന്റെ ആത്മാവിന്റെ വ്യാപാരം എന്തെന്ന് തിരിച്ചറിയുവാൻ ഓരോ വ്യക്തിക്കും ഇവിടെയാകട്ടെ. നിന്റെ മക്കൾ കരൻ സ്പർശിക്കുന്ന അതേ മാത്രയിലും ദൈവശക്തി ഉച്ച മുതൽ ഉള്ളംകാല് വരെ വ്യാപരിക്കട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ. മരിച്ചവർ ഉയർക്കുന്ന, രോഗികൾ സൗഖ്യമാകുന്ന അത്ഭുതത്തിന്റെ കരം യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ, ദൈവദാസന്മാരാൽ വ്യാപരിക്കട്ടെ. ഗ്ലോറി, ഓ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഭൂതശക്തിയെ മാറിപ്പോ, രോഗശക്തിയെ മാറിപ്പോ, അന്ധകാര ശക്തിയെ മാറിപ്പോ. ശുശൂഷിപ്പാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവശക്തി ഇറങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തില് വിടുതൽ വ്യാപിക്കട്ടെ. യേശുവിന്റെ നാമത്തില് ശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തില് അനുഗ്രഹം വരട്ടെ. യേശുവിന്റെ നാമത്തില് സ്വർഗകപാടം തുറക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തില് രക്ഷ കടന്നു വരട്ടെ. യേശുവിന്റെ നാമത്തില് വന്യന ശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തില് ദൈവകൃപയുടെ വ്യാപാരം വരട്ടെ. യേശുവിന്റെ നാമത്തില് രക്ഷ സംഭവിക്കട്ടെ, യേശുവിന്റെ നാമത്തില് രക്ഷ കണ്ടുപോട്ടിരിക്കട്ടെ, യേശുവിന്റെ നാമത്തില് വെളിച്ചം കാണട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ഈ മഹായോഗത്തിന്റെ സമാപന രാത്രിയില് ദൈവത്തിന്റെ തേജസ് എഴുന്നള്ളിയതിനായി നന്ദിയോട് സ്തോത്രം. ഓരോ ദിവസവും ദൈവശക്തി വ്യാപരിച്ചതിനായി സ്തോത്രം. നിന്റെ അഭിഷിക്തന്മാരിൽ കൂടെ കേൾവിക്കാരായി കടന്നു വന്നവരെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നോട് സ്തോത്രം. പൂർണ്ണമായ രക്ഷയോടുകൂടെ ഇന്ന് രാത്രി നിന്റെ മക്കളെ പറഞ്ഞയക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് വിടുതൽ സംഭവിക്കട്ടെ. പിതാവേ പുത്രന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ദയമൂലം കേൾക്കുമാറാകണമേ. ആമേൻ.
കർത്താവിന്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹങ്ങളും സഹവാസവും നാം എല്ലാവരോടും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.